ഖുർആനിന്റെ വിശദീകരണം ഖുർആനിൽ തന്നെയാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം പുറത്തുള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ ഉള്ളിൽ തന്നെയാണ്. വിശുദ്ധ ഖുർആനിനെ അല്ലാഹു ലളിതമാക്കിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ കിതാബുൻ മുബീൻ, കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഗ്രന്ഥമാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു വിശദീകരിച്ചത്. സൂറത്തുൽ ബഖറയിലെ 159-ാമത്തെ വചനം ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദാ, തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി നാം വേദഗ്രന്ഥത്തിൽ വിവരിച്ച ശേഷം തെളിവുകളും മാർഗനിർദ്ദേശങ്ങളുമായി നാം അവതരിപ്പിച്ചതിനെ മറച്ചുവെക്കുന്നവർ ആരോ അവരെ ദൈവം ശപിക്കുന്നു, ശപിക്കുന്നവരെല്ലാം അവരെ ശപിക്കുകയും ചെയ്യുന്നു. ഇവിടെ മിമ്പാടിമാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബി എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അവതരിപ്പിച്ച മാർഗദർശനങ്ങളും വ്യക്തമായ തെളിവുകളും അവ അല്ലാഹു അവന്റെ വേദത്തിൽ അൽ കിതാബിൽ ജനങ്ങൾക്ക് വേണ്ടി വ്യക്തമാക്കിയതിനു ശേഷം, വിവരിച്ചതിനു ശേഷം അത് മൂടിവെക്കുന്ന ആളുകൾ, അവരെ അല്ലാഹുവും ശപിക്കുന്നവരെല്ലാം ശപിച്ചുകൊണ്ടിരിക്കും എന്ന് അല്ലാഹു 159-ാമത്തെ 2 159-ൽ വിശദീകരിക്കും. അപ്പൊ ഇവിടെ വിശദീകരണം വിശുദ്ധ ഖുർആനിന്റെ ഉള്ളിൽ തന്നെയാണ്. അതാണ് മിമ്പാടിമാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബി എന്ന് പറഞ്ഞത്. അല്ലാതെ മിമ്പാടിമാ ബയ്യന്നാഹു ലിന്നാസി ബിൽ ഖൗലി റസൂലി എന്നല്ല, റസൂലിന്റെ വാക്കുകളെ കൊണ്ട് ആ വേദം വിശദീകരിച്ചതിന് ശേഷം എന്നല്ല, മറിച്ച് മിമ്പാടിമാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബി, വേദത്തിൽ വിവരിച്ച ശേഷം അത് മൂടിവെക്കുന്ന ആളുകളെ ദൈവവും ജനങ്ങളും ശപിച്ചുകൊണ്ടിരിക്കും. ആ ശാപമാണ് ഈ സമൂഹത്തിന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നൂറ്റാണ്ടുകൾ എത്രയായി ഈ സമൂഹത്തിന് എവിടെ നോക്കിയാലും ഒരു പുരോഗതിയുമില്ല. അന്തുമുൽ അവലൗന, നിങ്ങളാണ് അത്യുന്നതർ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പക്ഷേ ഈ ഔന്നിത്യം നാളിതുവരെ മുസ്ലിങ്ങൾക്ക്, മുഅ്മിനുകൾക്ക് ഈ 10, 14, 15 നൂറ്റാണ്ടുകളായി ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ലോകത്തൊരു പുരോഗതി ഉണ്ടായതായിട്ട് നമുക്ക് വ്യക്തമായ അറിവുകളില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം വിശുദ്ധ ഖുർആനിന്റെ ഉള്ളിൽ തന്നെയാണ്. ദൈവിക വേദത്തിന്റെ വ്യാഖ്യാനവും വിശദീകരണവും അതിന്റെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ളതാണ് അല്ലാഹു വ്യക്തമാക്കുക. വളരെ എളുപ്പമാക്കിയിരിക്കുന്നു അല്ലാഹു ഈ ഗ്രന്ഥത്തെ എന്നാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. നിന്റെ ഭാഷയിൽ ഞാൻ അതിനെ വ്യക്തമാക്കി എളുപ്പമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നീ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി, അൽ മുത്തഖീന, മുത്തഖികളായ ആളുകൾക്ക്, വതുൻദിറബിഹി, അതുകൊണ്ട് തന്നെയാണ് നീ താക്കീത് നൽകേണ്ടത്. നോക്കൂ, നിങ്ങൾ ഇവിടെ ഈ വ്യവസ്ഥിതി അനുസരിച്ച് ജീവിച്ചാൽ, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ അവന് മോക്ഷമുണ്ട്, അവന് രക്ഷയുണ്ട്, അവന് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ബിഹി, ഈ ഖുർആൻ കൊണ്ട് മാത്രമാണ്. അവിടെ ബിഹിമ എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വതുന്ദിറ ബിഹി, ഇതുകൊണ്ടാണ് നീ താക്കീത് വാണിഞ്ഞു കൊടുക്കേണ്ടത്, താക്കീത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞത്. അവിടെയും ഖുർആനും ഹദീസ് കൊണ്ടും എന്ന് പറയുന്ന ഒന്നില്ല. വിശ്വാസികൾക്ക് നരക ഖബറിലോ നരകത്തിലോ ഉണ്ടായി അവരനുഭവിക്കേണ്ട, അവർ നേരിടേണ്ടി വരുന്ന ശിക്ഷകളെക്കുറിച്ച്, അവരഭിമുഖീകരിക്കേണ്ട ശിക്ഷകളെക്കുറിച്ച് അവർക്ക് വാണിഞ്ഞ്, അവർക്ക് താക്കീത് കൊടുക്കേണ്ടത്, മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് ഏതുകൊണ്ടാണ്? ബിഹി, ഈ ഖുർആൻ കൊണ്ട് തന്നെയാണ്. അങ്ങനെ അതിനുവേണ്ടി ഈ ഖുർആനിനെ നിന്റെ ഭാഷയിൽ ഞാൻ ലളിതമാക്കിയിരിക്കുന്നു എന്നാണ് 19-99-ൽ അല്ലാഹു വിശദീകരിച്ചത്. അപ്പോ ഈ വചനത്തിൽ നിന്നൊക്കെ 2-159-ൽ നിന്ന് മനസ്സിലാകുന്നത് കത്തമ്മ, മൂടിവെക്കുക എന്നതിന്റെ വിപരീതമായിട്ടാണ് അല്ലാഹു ബയ്യന, വ്യക്തമാക്കുക എന്ന് അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ ഇതിന്റെ വിശദീകരണം ഇതിന്റെ പുറമെ വേറൊന്നെടുക്കുകയല്ല. പ്രവാചകന്റെ മനസ്സിലേക്കും പ്രവാചകന്റെ ഹൃദയത്തിലേക്കും വരുന്ന ഈ ദൈവികമായ വചനങ്ങളെ മൂടിവെക്കാതെ അത് തനിക്കെന്താണോ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ അവതരിപ്പിക്കപ്പെട്ടത് മുഴുവൻ ജനങ്ങളിലേക്ക് മറച്ചുവെക്കാതെ അത് വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ദൂതന്റെ ദൈവിക ദൂതന്റെ ഉത്തരവാദിത്വം. അതേതുകൊണ്ട് ചെയ്യണം? അവര് മുന്നറിയിപ്പ് നൽകേണ്ടതും അവർക്ക് സന്തോഷവാർത്ത അറിയിക്കേണ്ടതും ബിഹി ഈ ഖുർആൻ കൊണ്ട് മാത്രമാണ്, അല്ലാതെ ബിഹിമ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടുമില്ല ആണ് എന്ന് എവിടെയും വിശദീകരിച്ചിട്ടില്ല. ഇനി മറ്റൊരായത്ത് നോക്കൂ, 387 ഇതേ മൂടിവെക്കുക എന്ന് കത്തമ എന്നുള്ളതിന്റെ വിപരീതമായിട്ടാണ് ബയ്യന എന്നുള്ള പദം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. വേദം നൽകപ്പെട്ടവരിൽ നിന്ന് അല്ലാഹു ഒരു കരാറിനെ എടുത്തിട്ടുണ്ട്, വേദം നൽകപ്പെട്ടവരിൽ നിന്നും തീർച്ചയായും നിങ്ങളത് മൂടിവെക്കാതെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് ദൈവം ഒരു ഉറപ്പ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. വൈദ് അഹദല്ലാഹു മീസാഖല്ലദീന ഊതുൽ കിതാബ, വേദം നൽകപ്പെട്ടവരിൽ നിന്ന് അല്ലാഹു ഒരു ഉറപ്പെടുത്തിട്ടുണ്ട്. എന്ത്? ലതുബയ്യിനുന്നഹു, നിങ്ങൾ തീർച്ചയായും അത് വെളിവാക്കിക്കൊടുക്കുക തന്നെ ചെയ്യണം. ലിന്നാസി, ജനങ്ങൾക്ക് വലാത്തക്കു മൂനഹു, അതിനെ മൂടിവെക്കരുത്. പനപതൂഹു, അങ്ങനെ പറഞ്ഞിട്ട് അവരതിനെ വലിച്ചെറിഞ്ഞു. വറാ അല്ലുഹൂരിഹിം, അവരുടെ പുറകിലേക്ക് അവർ വലിച്ചെറിഞ്ഞു എന്ന് വേദക്കാരെ കുറിച്ച് പറഞ്ഞു. അതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ സമൂഹത്തിനും. ഈ ദൈവത്തിന്റെ ഈ വേദമാവുന്ന അൽ ഖുർആനിനെ, ഈ അൽ കിതാബിനെ മൂടിവെക്കാതെ അതിലുള്ള മുഴുവൻ കാര്യങ്ങളും ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ നമ്മെ ഏൽപ്പിച്ചിട്ട് നാം എന്ത് ചെയ്തു? ഈ വിശുദ്ധ ഖുർആനിനെ മറച്ചുവെക്കുകയും വിശുദ്ധ ഖുർആനിന് പുറമെയുള്ള പ്രമാണങ്ങളെയും ഗ്രന്ഥങ്ങളെയും പുസ്തകങ്ങളെയും നാട്ടുനടപ്പുകളെയും ഒക്കെ നാം തേടിപ്പോവുകയാണ് ചെയ്തത്. അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിന്റെ കത്തമ എന്നുള്ളതിന്റെ വിപരീതമായിട്ടാണ് ഇവിടെ ബയ്യന എന്ന് പറഞ്ഞതും. അത് വേദക്കാരുടെയും ഉത്തരവാദിത്തമായിരുന്നു. അങ്ങനെ ഒരു ഉറപ്പ് വേദക്കാരിൽ നിന്നും അല്ലാഹു എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനർത്ഥം അവർക്ക് നൽകപ്പെട്ട വേദങ്ങളുടെ ഒരു വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ അവരെ കൊണ്ട് എഴുതിയുണ്ടാക്കിക്കണം എന്നല്ല, അതാണ് പറഞ്ഞത്. ഇനി നോക്കൂ, ഇനി ഖുർആനിന്റെ തഫ്സീർ ഇപ്പോ ബയാനി എന്ന് പറഞ്ഞു. ഇനി തഫ്സീറാണെങ്കിലോ, തഫ്സീറും വിശുദ്ധ ഖുർആനിലെ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറും അല്ലാഹു തന്നെയാണ് നമുക്ക് നൽകുന്നത് എന്നാണ് പറയുന്നത്. വലാ യഅതൂന കബി മസലിൻ ഇല്ലാ ജീനാക ബിൽ ഹഖി വഅഹ്സന തഫ്സീറ എന്ന് 25:33 അല്ലാഹു പറയുന്നു. വലാ യഅതൂനക ബി മസലിൻ ഇല്ലാ ജീനാക ബിൽ ഹഖി വഅഹ്സന തഫ്സീറ, പരമസത്യവും ഏറ്റവും നല്ല വ്യാഖ്യാനവും നാം നിനക്ക് കൊണ്ടുവന്ന് തന്നിട്ടില്ലാത്ത യാതൊരു ഉപമയും അവർ നിന്റെ പക്കൽ കൊണ്ടുവരുന്നുമില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ അഹ്സന തഫ്സീർ, അഹ്സന തഫ്സീർ, ഏറ്റവും നല്ല വ്യാഖ്യാനം അല്ലാഹു തന്നെ മുഹമ്മദ് നബിക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടല്ലാതെ ഒരു ഉപമയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരുന്നില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പോൾ ഇതിലെ ഏത് അഹ്സന തഫ്സീർ, ഏറ്റവും നല്ല തഫ്സീർ വിശുദ്ധ ഖുർആനിൽ തന്നെയാണ്. വിശുദ്ധ ഖുർആനിന് പുറമെയുള്ളത് അക്ബഹ തഫ്സീറായിട്ടേ നമുക്ക് പരിഗണിക്കാൻ പറ്റുകയുള്ളൂ. ഇനി മറ്റൊരായത്ത് നോക്കൂ. ഈ വേദഗ്രന്ഥത്തിൽ, ഈ ഗ്രന്ഥത്തിൽ ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. മാ ഫറത്തി മാ ഫിൽ കിതാബി മിൻ ശൈഇൻ, ഈ ഗ്രന്ഥത്തിൽ ഞാൻ ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല, ഒരു വസ്തുവും കുറവ് വരുത്തിയിട്ടില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. നിന്റെ മേൽ എല്ലാ വിശദീകരണങ്ങളും അടങ്ങുന്ന, എല്ലാ സംഗതിക്കുള്ള വിശദീകരണവും അടങ്ങുന്ന ഹിബിയാനല്ലി കുല്ലി ഷൈഇൻ എന്ന സൂറത്തിന്റെ അഹലി 59-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. വനസ്സൽന അലൈക്കൽ കിതാബ ഹിബിയാനല്ലി കുല്ലി ഷൈഇൻ, നിന്റെ മേൽ എല്ലാ സംഗതിക്കുമുള്ള വിവരണമായിക്കൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് അനുസരിക്കുന്നവർക്കൊരു സന്തോഷവാർത്തയുമായും ഈ ഗ്രന്ഥം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് 16:89 വചനത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നു. അപ്പോൾ ഈ ഖുർആനിന്റെ തിബിയാനാണെങ്കിലും തഫ്സീറാണെങ്കിലും ഒക്കെ ഈ വിശുദ്ധ ഖുർആനിന്റെ ഉള്ളിൽ തന്നെയാണ്, അതിന് പുറത്തല്ല എന്നാണ് ഈ വചനങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് വ്യക്തമാക്കി തരുന്നത്. മറ്റൊരായത്തുകൂടി ഈ രംഗത്ത് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഈ വിശദീകരണം, ഖുർആനിന്റെ വിശദീകരണം എന്ന് പറയുന്നത് ഖുർആനിന്റെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അല്ലാതെ 6000 സിദ്ധാനം വരുന്ന 6600 എത്രയാട്ടെ, 6000 വരുന്ന ദൈവികമായ വചനങ്ങൾക്ക് കേവലം 3000 ആവർത്തനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടവർ, 3000 വരുന്ന ഹദീസുകളെ കൊണ്ട് വ്യാഖ്യാനിച്ചാൽ ഈ അനന്തമായ ആശയങ്ങളുള്ള ദൈവിക വചനങ്ങളെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും കഴിയുമെന്ന് വിശ്വസിക്കുന്നത് തന്നെ നമ്മുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വിശുദ്ധ ഖുർആനിൽ 6000 വരുന്ന വചനങ്ങളുണ്ട്. ബുഖാരിയിലോ ആവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ 3000 ഹദീസുകൾ. ഈ 3000 വരുന്ന ഹദീസുകളെ കൊണ്ട് ഈ 6000 വരുന്ന ദൈവിക വചനങ്ങൾ, ദൈവിക വചനങ്ങളുടെ ആശയമെന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിനനുസരിച്ച് അത് അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിനനുസരിച്ച് അതിന്റെ ആശയങ്ങൾ വിപുലമായി കൊണ്ടിരിക്കും. അതിന്റെ ആശയത്തെ നമുക്ക് മനുഷ്യബുദ്ധിയിൽ പരിമിതപ്പെടുത്താൻ കഴിയാത്തത്രം അത്രയും വിശാലമായ ആശയങ്ങളുള്ള ദൈവികമായ വചനങ്ങളെ ചില്ലറ ഏതാനും വൈരുദ്ധ്യങ്ങളും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ഉൾക്കൊള്ളുന്ന മനുഷ്യവചനങ്ങൾ കൊണ്ട് വ്യാഖ്യാനിച്ചൊതുക്കുക എന്ന് പറയുന്നത് തന്നെ വിശുദ്ധ ഖുർആനിനോട് കാണിക്കുന്ന അനീതിയും നമുക്ക് ചിന്തിച്ചാൽ യോജിക്കാൻ കഴിയാത്ത കാര്യവുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി നോക്കൂ, 12:111 വചനത്തിൽ അല്ലാഹു പറയുന്നു, വതഫ്സീലൻ ലികുല്ലി ശൈഇൻ വഹുദൻ വറഹ്മത്തൻ ലഖൗമി യുഅ്മിനൂൻ. അവർ പറയണം, മാക്കാന ഹദീസൻ യുഫ്തറ, ഇത് കച്ചികെട്ടിയുണ്ടാക്കിയ കള്ളം ചമക്കുന്ന വാർത്തയല്ല, വാർത്തയായിരുന്നില്ല. മാക്കാന ആയിത്തീർന്നിട്ടില്ല ഹദീസൻ, ഈ വാർത്ത യുഫ്തറ കള്ളം ചമക്കുന്ന വാർത്തയായിട്ടില്ല. വലാക്കിൻ തസ്ദീഖല്ലദി ബൈന യദൈഹി, അവന്റെ മുന്നിലുള്ള വേദത്തെ ശരിവെച്ചുകൊണ്ടും, വതഫ്സീല കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും വിവരണമായിക്കൊണ്ടും, വഹുദൻ മാർഗദർശനമായിക്കൊണ്ടും, വറഹ്മത്തൻ കാരുണ്യമായിക്കൊണ്ടും, ലിഖൗമി യുഅ്മിനൂൻ, ഇത് വിശ്വസിച്ച സമൂഹത്തിൽ സമാധാനം സ്ഥാപിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് ഇത്. അപ്പോ ഇതിൽ എന്തൊക്കെയുണ്ട്? തഫ്സീല കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും തിബിയാനല്ലി കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും തിബിയാൻ, തഫ്സീല കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും എല്ലാ സംഗതിക്കുമുള്ള വിശദീകരണം, വഹുദൻ, അതിലും ഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ട ഹുദ അതിലുണ്ട്, ഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനങ്ങൾക്കുള്ള റഹ്മത്ത് അതിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ വിശ്വസിക്കുന്ന ജനതക്കുള്ള റഹ്മത്തും ഹുദയും ഈ വിശുദ്ധ ഖുർആനിൽ മാത്രമാണ്, ആ ഈ വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു പറയുന്ന ഈ സംഗതിയെ, അവൻ നമുക്ക് വിശദീകരിച്ചു തന്ന ഈ സംഗതിയെ, ഈ കാര്യത്തെ നമുക്ക് വിശ്വാസത്തിലെടുക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആനിൽ തഫ്സീലുണ്ട്, തഫ്സീറുണ്ട്, തിബിയാനുണ്ട്, ഹുദയുണ്ട്, റഹ്മത്തുണ്ട് എന്നാണ്. അപ്പൊ ഇതെല്ലാം അടങ്ങിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു തന്നെ അതിന്റെ തഫ്സീർ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ തഫ്സീൽ വിശ്വസിക്കുന്ന ജനതയ്ക്ക് വേണ്ട വിശദീകരണവും വിവരണവും അതിൽ തന്നെയാണെന്ന് പറഞ്ഞു. എല്ലാ സംഗതിക്കുമുള്ള വിശദീകരണവും തിബിയാനല്ലേ കുല്ലി ശൈഇൻ, അതും വിശുദ്ധ ഖുർആനിൽ തന്നെയാണ് എന്ന് അള്ളാഹു വിശദീകരിച്ചു. അത് എവിടെയാണ് വിശദീകരിച്ചത് എന്നും നമ്മൾ പറഞ്ഞു, മിംബാദിമാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബി, വേദത്തിൽ വ്യക്തമാക്കിയതിനു ശേഷം, വേദത്തിൽ വിവരിച്ചതിനു ശേഷം എന്നാണ്. അതപ്പോ വേദത്തിന്റെ പുറത്തല്ല വിശദീകരണം എന്നും പറഞ്ഞു. ഇനി ഒരായത്ത് കൂടി ഞാൻ കേൾപ്പിക്കാം. 11:1 അള്ളാഹു പറയുന്നു, കിതാബുൻ ഉഹ്കിമത്ത് ആയാത്തുഹു, അള്ളാഹുവിന്റെ വചനങ്ങൾ, സൂക്ഷ്മജ്ഞാനിയായ ദൈവത്തിന്റെ വചനങ്ങൾ സുദൃഢമാക്കപ്പെട്ടതും സുമ്മ ഫുസ്സിലത്ത് പിന്നീട് വിശദീകരിക്കപ്പെട്ടതുമായ കിതാബുൻ, ഒരു ഗ്രന്ഥമാണത് എന്നല്ലാഹു പറഞ്ഞു. അപ്പോൾ അറിവുള്ള ആളുകൾക്കുള്ള മുഴുവൻ വിവരണവും വിശുദ്ധ ഖുർആനിലാണെന്ന് അല്ലാഹു തുടർന്ന് മറ്റൊരു വചനത്തിൽ പറയുന്നു. കുറെ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം അല്ലാഹു പറയുന്നു, കദാലിക നുഫസ്സിലുൽ ആയാത്തിലെ ഖൗമി യഅലമൂൻ, അറിയുന്ന ജനതയ്ക്ക് അപ്രകാരമാണ് നാം ദൈവത്തിന്റെ വചനങ്ങൾ വിവരിച്ചു കൊടുക്കുന്നത് എന്ന് അല്ലാഹു പറയാം. അറിയുന്ന ജനതയ്ക്ക് കദാലിക്ക അപ്രകാരമാണ് ലി ഖൗമി യഅലമൂൻ, അറിയുന്ന ജനതയ്ക്ക് നുഫസ്സിലുൽ ആയാത്തി, വചനങ്ങൾ വിവരിച്ചു കൊടുക്കുന്നത് എന്ന്. അപ്പോൾ ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ഒരു ആയത്ത് അവസാനിപ്പിക്കാം. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, കദാലിക നുഫസ്സിലുൽ ആയാത്തി, അപ്രകാരമാണ് വചനങ്ങൾ ഞാൻ വിവരിച്ചു കൊടുക്കുന്നതിൽ, ഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക്. അപ്പൊ ചിന്തിക്കുന്ന ജനങ്ങൾക്കും അറിവുള്ള ജനങ്ങൾക്കും അറിയുന്ന ജനങ്ങൾക്കും എല്ലാ വിശ്വസിക്കുന്ന ജനതയ്ക്കും മുസ്ലിങ്ങൾക്കും മുഅ്മിനുകൾക്കും ഒക്കെ ഇതിൽ വിശദീകരണമുണ്ട് എന്ന് പല വചനങ്ങളിലൂടെ നാം ഇപ്പോൾ സമർപ്പിച്ചു. നാം ഇപ്പോൾ നമ്മൾ ഇതുവരെ വിശദീകരിച്ചു വന്നത് അത്രയും കാര്യങ്ങളാണ്. ഒരു മുമ്പ് വിശദീകരിച്ച ആയത്തിൽ പറഞ്ഞു ഖൗമി യുഅ്മിനൂൻ, മുഅ്മിനുകളായ ജനങ്ങൾക്ക്. മറ്റൊരായത്തിൽ പറഞ്ഞു മുസ്ലിങ്ങളായ ആളുകൾക്ക്. ഇവിടെ പറഞ്ഞു ഇൽമുള്ള ആളുകൾക്ക്, അറിവുള്ള ആളുകൾക്ക്. മറ്റൊരായത്തിൽ പറഞ്ഞു ഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക്. മറ്റൊരായത്തിൽ ഒന്നുകൂടി പറയുന്നു കിതാബുൻ ഫുസിലത്ത് ആയാത്തുഹു, ഈ കിതാബ്, ഈ ഗ്രന്ഥം ഫുസിലത്ത് ആയാത്തുഹു, അതിലെ വചനങ്ങൾ വിശദീകരിക്കപ്പെട്ടതാണ്. ഖുർആൻ എന്ന അറബിയൻ, അറബി വായനയായിക്കൊണ്ട്, അറബി ഖുർആനായിക്കൊണ്ട്, ഈ ഖൗമിയലമുൻ, ഇൽമുള്ള ജനങ്ങൾക്ക്, അറിവുള്ള ജനങ്ങൾക്ക്. അപ്പൊ ഈ പറയുന്ന ആളുകൾക്കൊക്കെയുള്ള വിശദീകരണം ഈ വിശുദ്ധ ഖുർആനിൽ തന്നെയാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ ശേഷവും ഈ ഖുർആനിൽ മാനവരാശിക്ക് വേണ്ട വിശദീകരണങ്ങളൊന്നും ഇതിലില്ല. ഇതിൽ ഇന്നന്ന കാര്യങ്ങളൊന്നും ഈ വിശുദ്ധ ഖുർആനിൽ ഇല്ല. അത് ഇത് ഖുർആനിൽ നിന്ന് കിട്ടില്ല, ഇത് ഖുർആനിൽ നിന്ന് കിട്ടുകയില്ല. ഇങ്ങനെ ഖുർആനിൽ നിന്നുള്ള കിട്ടായികൾ പറഞ്ഞുകൊണ്ട് ഖുർആനിന്റെ കഴിവും അതിന്റെ മഹത്വവും അതിന്റെ ഔന്നിത്യവും തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ചും അല്ലാഹു വിശദീകരിക്കുന്നു. അല്ലാതെ ഖുർആനിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിനെ കരിച്ചു കളയാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നൊന്നുമല്ല അർത്ഥം. ഇത് ജനങ്ങൾക്ക്, ഇത് മാനവരാശിയുടെ മോചനത്തിന് ഉപയുക്തമല്ല. ഇത് മാനവരാശിക്ക് വേണ്ട മുഴുവൻ വിശദീകരണവും ഒരു സമൂഹത്തിന്റെ മോചനത്തിനും ആ ജനതയുടെ അന്തിമമായ ജീവിത വിജയത്തിനും ആവശ്യമായ മുഴുവൻ കാര്യങ്ങളൊന്നും ഈ വേദഗ്രന്ഥത്തിൽ നിന്ന് കിട്ടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഖുർആനിന്റെ കഴിവിനെ കുറച്ചു കാണിക്കാനും നശിപ്പിക്കാനും വേണ്ടി പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് ഈ ഖുർആനിനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് സൂറത്ത് 34 അധ്യായം 5 വചനത്തിൽ അല്ലാഹു പറയുന്നു, വല്ലദീന സഅഉ ഫീ ആയാത്തിന, എന്റെ ഈ വചനങ്ങളെ മുആജിദീന, അശക്തമാക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഉലായിക ലഹും അദാബും മിൻ റബ്ബിഹിം അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടായിരിക്കുമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ താക്കീത് നൽകുന്നു. അപ്പോ അള്ളാഹുവിന്റെ വചനങ്ങളെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അജിതാക്ക, അശക്തമാക്കുക, അതിനൊരു ശക്തിയുമില്ല. മാനവരാശിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളോ അവരുടെ ജീവിത വിജയത്തിന് വേണ്ട മുഴുവൻ കാര്യങ്ങളുമോ ഒന്നും ഈ വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചിട്ടില്ല. അത് കേവലം പുണ്യത്തിന് വായിക്കാനോ അല്ലെങ്കിൽ അത് വായിച്ചാൽ തന്നെ ഭിന്നതയുണ്ടാക്കാനോ മാത്രമേ ഉപയുക്തമാക്കുകയുള്ളൂ. പിന്നീട് ആ ഭിന്നത തീർക്കണമെങ്കിൽ മനുഷ്യനിർമ്മിതമായ ഗ്രന്ഥങ്ങൾ ആവശ്യമാണ് എന്നുള്ള രൂപത്തിലൊക്കെ വിശദീകരിക്കൽ തന്നെയാണ് ഖുർആനിന്റെ അജിദ്, ഖുർആനിനെ ശക്തിപ്പെടുത്തലും അതിന്റെ ശക്തിയെ ക്ഷയിപ്പിക്കാനുള്ള പ്രവർത്തനവും അത് തന്നെയാണ് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മുമ്പ് പ്രവർത്തിച്ചിരുന്ന ആളുകളെ കുറിച്ചാണ്. എന്നാൽ അല്ലാഹു പറയുന്നു ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെക്കുറിച്ചും അതേ അധ്യായത്തിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, വല്ലദീന യസ്അഉന ഫീ ആയാത്തിന, എന്റെ വചനങ്ങളെ, വചനങ്ങളുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്നവർ. എന്തിന്? മുആജിദീന, പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. മുആജിദീന, അതിനെ അശക്തമാക്കുന്നതിനു വേണ്ടി. ഉലായിക ഫിൽ അദാബി മുഹ്ലറൂൻ, അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ വചനങ്ങളെ തോൽപ്പിക്കുന്നവരായി പരിശ്രമിക്കുന്നവരാരോ അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവരായിരിക്കുമെന്ന് ഈ 34 അധ്യായം 38 വചനത്തിൽ പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ വേദം മതിയാകില്ല, അത് വ്യക്തമല്ല, എല്ലാ കാര്യങ്ങളും അതിലില്ല, അത് പുണ്യത്തിന് വായിക്കാനേ പറ്റൂ. അത് വായിച്ചാൽ ജനങ്ങൾക്കിടയിൽ ഭിന്നതയാണ് ഉണ്ടാവുക. ആ ഭിന്നത തീർക്കണമെങ്കിൽ ഒരു വിഷയത്തിൽ പോലും പൂർണമായി യോജിപ്പില്ലാത്ത, വായനയിൽ പോലും തർക്കം തീരാത്ത, പ്രവാചകന്റെ മരണത്തിന് ശേഷം 1250 കൊല്ലം കഴിഞ്ഞ ശേഷം എഴുതിയുണ്ടാക്കപ്പെട്ട മനുഷ്യനിർമ്മിത വചനങ്ങൾ കൊണ്ട് സാധ്യമാകൂ എന്നുള്ള ഈ രൂപത്തിലുള്ള വാദങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഒക്കെ തന്നെയാണ് ഈ ദൈവികമായ വചനങ്ങളെ തോൽപ്പിക്കാനുള്ള പ്രവർത്തനം എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് പറയാനുള്ളത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു രണ്ട് ആയത്തിലും പറഞ്ഞു. 1 ആയത്തില് 5 വചനത്തിൽ പറഞ്ഞത് ലഹും അദാബും മിൻ ഗിജ്ദിനാലീം എന്നും 38 വചനത്തിൽ ഉലായികത്തിൽ അദാബി മുഹ്ലറൂൻ, അവർ ദൈവികമായ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവരായിരിക്കുമെന്നും ആണ് അല്ലാഹു പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഇത്രയും പറഞ്ഞതില്ലെന്ന് ഖുർആനിന്റെ വിശദീകരണം ഖുർആനിനുള്ളിൽ തന്നെയാണെന്നും അത് വിശ്വാസികൾക്കും മുഅ്മിനുകൾക്കും മുസ്ലിങ്ങൾക്കും അറിവുള്ള ജനങ്ങൾക്കും മുതഫക്കിരീങ്ങളായ ചിന്തിക്കുന്ന ജനങ്ങൾക്കും എല്ലാം അത് മതിയാവുന്നതാണ് എന്നും ആണ് അല്ലാഹു വിശദീകരിച്ചത്. ഇത് മതിയാകില്ല എന്നും മറ്റു പല ഗ്രന്ഥങ്ങളും പ്രമാണങ്ങളും മതസ്രോതസ്സുകളും നമുക്ക് ആവശ്യമാണെന്നും പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അവ തേടിപ്പോവുകയും ചെയ്യുന്നത് തന്നെയാണ് ദൈവികമായ വചനങ്ങളെ തോൽപ്പിക്കലും അതിന്റെ ശക്തി കുറച്ച് കാണിക്കലുമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രവാചകന് ഇറക്കപ്പെട്ട അദ്ദിക്കർ. അറബിയിൽ അദ്ദിക്കർ എന്നൊരു വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ അദ്ദിക്കർ എന്നത് ഖുർആൻ മാത്രമാണ്, അത് ഖുർആനിന് പുറമേ മറ്റൊരു മതസ്രോതസ്സിനെ കുറിച്ചല്ല പറയുന്നത് എന്നും കൂടി വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുന്തും ലാ തഅലമൂൻ. നിനക്ക് മുമ്പ് ഞാൻ ധീരന്മാരായ പുരുഷന്മാരെയല്ലാതെ ഞാൻ ദൈവദൂതനയച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് നീ അദ്ദിക്കറിന്റെ ആളുകളോട്, അനുസ്മരണം നൽകപ്പെട്ട ആളുകളോട് നീ ചോദിക്കുക. ഇങ്കും തുമ്പിലാ താലമോ, നിങ്ങൾക്കറിയില്ലെങ്കിൽ ബിൽ ബൈനാത്തി വസ്ദുബിരി, അവരെ വ്യക്തമായ തെളിവുകളും രേഖകൾ കൊണ്ടുമാണ് ഞാൻ അയച്ചത്. വഅൻസൽനാ ഇലൈക അദ്ദിക്ര, നിനക്ക് ഞാൻ ഈ അദ്ദിക്രനെ ഇറക്കി തന്നിരിക്കുന്നത് ലിതുബയ്യിന ലിന്നാസി, നീ വ്യക്തമാക്കി കൊടുക്കുന്നതിനു വേണ്ടിയാണ്. മാ നുസ്ല ഇലൈഹി, അവർക്ക് എന്താണോ അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളത്. വലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുന്നതിനു വേണ്ടി. അപ്പോൾ ഈ ആയത്തിനെ എവിടെ വഅൻസൽനാ ഇലൈക ദിക്ര ലിതുബയ്യിന ലിന്നാസി മാ നുസ്ല ഇലൈഹി എന്നുള്ള ഈ ആയത്തിനെ മുറിച്ചെടുത്തുകൊണ്ട് ഖുർആനിന് പുറമേയുള്ള ഒരു മതസ്രോതസ്സിനെ കുറിച്ച് ആണ് നമ്മുടെ പണ്ഡിതന്മാർ വിശദീകരിക്കാറുള്ളത്. നിനക്ക് ഞാൻ ഈ അദ്ദിക്റിനെ ഇറക്കി തന്നിരിക്കുന്നതിൽ തുബയ്യിന ലിന്നാസി, നീ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നതിനു വേണ്ടിയാണ്. മാൻ ഉസ്ല ഇലൈഹിം, അവരിലേക്ക് എന്താണ് ഇറക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. വലഅല്ലഹും യതഫക്കറൂൻ, അവര് ചിന്തിക്കുന്നതിനു വേണ്ടിയും. ഈ ഒരു ആയത്തിന്റെ ഈ പകുതി ഭാഗം മുറിച്ചെടുത്തുകൊണ്ട് കുറച്ച് ഭാഗം മാത്രം അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഇവ ഇന്ന് രണ്ടാം പ്രമാണത്തിന്, അതായത് ഖുർആനിന് പുറമെ മറ്റൊരു മതസ്രോതസ്സിന് തെളിവുദ്ധരിക്കാറുണ്ട്. ഈ ആയത്തിന്റെ പൂർണ്ണ രൂപം നാം മനസ്സിലാക്കുമ്പോഴേ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വളരെ വ്യക്തമാവുകയോ. പൂർണ്ണമായിട്ട് ആദ്യം പറഞ്ഞല്ലോ, ഒമാ അർസൽനാ മിൻ റസൂൽ മിൻ കബിലിക മിൻ ഇല്ലാ റിജാലൻ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നിനക്ക് മുമ്പ് ഞാൻ റിജാലുകളെ അല്ലാതെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞ, ദൂതിനയച്ചിട്ടില്ല എന്ന് പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് വായിച്ച് മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചാലേ ഈ ആയത്തിന്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് മനസ്സിലാവുകയുള്ളൂ, ആശയം മനസ്സിലാവുകയുള്ളൂ. ഈ നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് തന്നെയല്ലേ അല്ലഹും യതഫക്കറൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവർ ചിന്തിക്കുന്നതിനു വേണ്ടി, അപ്പൊ ചിന്തിക്കുന്നതിന് വേണ്ടി എന്ന് പറയുന്നത് പറഞ്ഞതോടുകൂടി തന്നെ ഒരു വിശദീകരണം അവസാനിപ്പി പ്രവാചകനൊരു വിശദീകരണം ഈ ആയത്തുകൾക്ക് വേറൊരു വിശദീകരണം നൽകി. ഇനി മറ്റൊരാൾക്കും ചിന്തിക്കാൻ വകുപ്പില്ലാത്ത രൂപത്തിൽ പ്രവാചകൻ വിശദീകരിച്ചു വച്ചിരിക്കുന്നു എന്ന ഒരു വിശദീകരണത്തിന്റെ ആവശ്യകതയെ തന്നെയാണ് തള്ളിക്കളയുന്നത്. കാരണം നമുക്ക് ദൈവികമായ വചനങ്ങളെ ചിന്തിക്കണമെങ്കിൽ ആ വചനങ്ങളെ സ്വതന്ത്രമായിട്ട് തന്നെ നിലനിൽക്കണം. അതുകൊണ്ടാണ് അവര് ആ ദിക്ര നിനക്ക് ഞാൻ ഇറക്കി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. തുബൈന ലിന്നാസിമാൻ ഉജ്ജില ഇലേഹിം എന്ന് പറഞ്ഞിട്ടില്ല. അല്ലഹും യതഫക്കറൂൻ, അവര് ചിന്തിക്കുന്നതിന് വേണ്ടി എന്ന് പറയുന്നത് ദൈവികമായ വചനങ്ങളോട് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്തയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പ്രവാചകൻ ഇതിന് വിശദീകരണം പറഞ്ഞു കഴിഞ്ഞു പോയി. ഇനി നമുക്കിതിൽ വേറെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. ആ വിശദീകരണം എടുത്ത് മനസ്സിലാക്കിയാൽ മതിയെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ചിന്തിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത്? അതിന്റെ ആവശ്യമില്ല. അപ്പോ ഇവിടെ ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, നബി ചിന്തിച്ച് വിശദീകരിക്കാനാണെങ്കിൽ അവർക്ക് നമുക്ക് ജനങ്ങളായ ആളുകൾക്ക് ചിന്തിക്കേണ്ടതില്ല. വേദക്കാർക്ക് തെളിവുകളും പ്രമാണങ്ങളും കൊണ്ട് പൂർവ്വപ്രവാചകന്മാരെ അയച്ചു എന്ന് അള്ളാഹു പറഞ്ഞ ശേഷം ഈ അഭിസംബോധന, പിന്നീട് ആദ്യം അതും പറഞ്ഞു, എന്നിട്ട് അഭിസംബോധന പ്രവാചകനിലേക്ക് മുഹമ്മദ് നബിയിലേക്ക് മാറ്റുകയും എന്നിട്ട് നിനക്ക് ഈ അദ്ദിക്റ് ഞാൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് പ്രസ്തുത വേദക്കാർക്ക് തെളിവുകളും പ്രമാണങ്ങളുമായി ഇറക്കിയിരുന്നത് എന്താണെന്ന് പ്രവാചകനായ നീ വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണെന്നും പറയുന്നു. കാരണം അവർക്ക് ഇറക്കപ്പെട്ടിരുന്ന ആ വേദക്കാരായ ആളുകൾക്ക് ഇറക്കപ്പെട്ടിരുന്ന തെളിവുകളും പ്രമാണങ്ങളുമെല്ലാം അവർ സ്വയം ഭേദഗതി വരുത്തുകയും തിരുത്തലുകൾ വരുത്തുകയും അവർ തന്നെ പലതും സ്വയം നിർമ്മിക്കുകയും അവർക്ക് നൽകപ്പെട്ട വേദത്തിൽ അവർ ഭിന്നിക്കുകയും ചെയ്തിരുന്നുവല്ലോ. അപ്പോൾ ആ അവര് ഏതൊക്കെ കാര്യത്തിലാണ് ഭിന്നിച്ചിരുന്നത് എന്നും ശരിയായ രൂപത്തിൽ അവർക്ക് എന്താണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത് എന്ന് നീ വ്യക്തമാക്കി കൊടുക്കുന്നതിനു വേണ്ടിയാണ് ഈ അദ്ദിക്ര് നിന്നിലേക്ക് ഇറക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ ശരിക്കു പറയും. അതാണ് ആദ്യം മുതൽ ഇങ്ങനെ പറഞ്ഞു പോരണമെന്നത്. അതായത് വേദക്കാരായ ആളുകൾ അവർക്ക് ഇറക്കപ്പെട്ടിരുന്ന പ്രമാണങ്ങളിലും തെളിവുകളിലും ഭിന്നിക്കുകയും അവർ സ്വയം ഭേദഗതി വരുത്തുകയും അതിന് തിരുത്തലുകൾ വരുത്തുകയും ചെയ്തിരുന്ന സന്ദർഭത്തിൽ അവർക്ക് എന്താണ് ശരിയായ രൂപത്തിൽ, ഇപ്പം അവർ പറയുന്നതൊന്നുമല്ല, അവർക്ക് എന്താണ് ശരിയായ രൂപത്തിൽ മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത് എന്ന് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വേദം നിനക്ക് ഞാൻ ഇറക്കി, ഈ അദ്ദിക്ര് ഞാൻ നിനക്കിറക്കി തന്നിരിക്കുന്നത്. അപ്പൊ ഈ അദ്ദിക്ര് നബി അങ്ങോട്ട് വ്യക്തമാക്കി കൊടുക്കുന്നതോടുകൂടി അവർ ഇപ്പൊ ഈ ഭിന്നിച്ച പ്രശ്നങ്ങൾ, അവർ ഭേദഗതി വരുത്തിയ പ്രശ്നങ്ങൾ, അവർ മാറ്റത്തിരുത്തലുകൾ വരുത്തിയ പ്രശ്നങ്ങളിൽ അതിൽ ഏതാണ് ശരി എന്നുള്ളത് അവർക്ക് വ്യക്തമാകും. ഇതിനു വേണ്ടിയാണ് മുഹമ്മദ് നബിക്ക് ഈ അദ്ദിക്ര് ഇറക്കി കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു പൂർവ്വ വേദക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞു പോരുന്നതിന്റെ ഒരു ആയത്തിന്റെ ഇടയിൽ നിന്ന് അഞ്ചൽനായിലേക്ക് വിക്രൽ തുബൈന എന്ന് അവിടെ നിന്ന് അത് മാത്രം അടർത്തിയെടുത്ത് അർത്ഥം പറയുമ്പോൾ നമുക്ക് ആ കാര്യം വ്യക്തമാവുകയില്ല. അത് ആദ്യം മുതൽ ഇവിടെ പറയുമ്പോഴാണ് ഈ ലിന്നാസി ആ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞത് ഏത് ജനങ്ങളാണ് എന്ന് അവിടെ വ്യക്തമാകുള്ളൂ. ആ സന്ദർഭങ്ങളിൽ ആ സന്ദർഭത്തിൽ നിന്ന് ഏത് ജനമാണ് എന്ന് അവിടെ നിന്ന് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഏത് ജനമാണത് എന്നുള്ളത്. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ശരിക്കും ബയ്യന എന്ന് പറയുന്നത് ഇതിന് തഫ്സീർ എടുക്കലല്ല. അത് നമ്മൾ പറഞ്ഞു ഇന്നല്ലദീന കഴിഞ്ഞ പിന്നെ ബയാന് വിശദീകരിച്ചപ്പോ നമ്മൾ പറഞ്ഞു ഇന്നല്ലദീന അൻസൽനാ ബയ്യനാതി വൽ ഹുദാ മിംബാരിമാ ബയ്യനാഹു ലിന്നാസ്. അപ്പൊ ബയ്യന എന്നുള്ളതിന്റെ വിപരീതമായിട്ട് കത്തമട വിപരീതമായിട്ട് ബയ്യൻ. മറ്റൊരായത്തും നമ്മൾ അവിടെ സൂചിപ്പിച്ചല്ലോ, വൈദ് അഹദല്ലാഹു മീസാക്കല്ലദീന ഊത്തുൽ കിതാബ ലതുബയ്യിനുന്നഹു, ഈ കിതാബിനെ നീ ബയാൻ ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യണം. വലാ തക്തുമൂനഹു, അവരതിനെ മറച്ചു വെക്കുക. അത് വേദക്കാർ, നീയല്ല, വേദക്കാരിൽ നിന്ന് ഞാൻ ഒരു കരാറിനെ എടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. എന്ത്? ഈ വേദഗ്രന്ഥത്തെ മൂടി വെക്കാതെ വ്യക്തമാക്കി കൊടുക്കണം. അപ്പോ കത്തുമാന് അതിന്റെ വിപരീതമായിട്ടാണ് ഈ തുബയ്യന വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞത്, അല്ലാതെ ഇതിന്റെ വിശദീകരണം എടുക്കുക എന്നുള്ള അർത്ഥത്തിനുമല്ല. ഇനി ഇവിടെ ലിന്നാസി എന്നുള്ള ഒരു കാര്യത്തെ സൂചിപ്പിക്കാനുണ്ട്. ഇവിടെ അവിടെയാണ് പിന്നെ ഒരു പ്രശ്നമുള്ളത്. ഇവിടെ മുഴുവൻ ജനങ്ങളെയും അല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സന്ദർഭത്തിൽ ഒരു സംഗതി ഇങ്ങ് പറഞ്ഞിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോരുമ്പോൾ അവിടെ ഒരു പദം ഉപയോഗിച്ചാൽ ആ പദം ആരെയാണ്, ആ പറഞ്ഞു പോരുന്ന ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഈ അഹിൽസിംഗത്വ വിരുദ്ധമായത്, അതായത് നമ്മുടെ പാരമ്പര്യവാദികളായ മുസ്ലിങ്ങൾ എഴുതിവെക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്നും തഫ്സീർ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ ഈ ആശയം വ്യക്തമാണ്. നമുക്കവിടെ പ്രത്യേകിച്ച് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇപ്പോ പിന്നെ പാരമ്പര്യവാദികളായ ആളുകൾ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് എഴുതി വെച്ച അവരുടെ തഫ്സീറിൽ നിന്ന് തന്നെ അന്നാസ് എന്ന് പറയുന്ന പദത്തിന് എല്ലാ സ്ഥലത്തും അവർ മാനവരാശിയെ മുഴുവൻ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളുണ്ട്, മുഴുവനായിട്ട് ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളുണ്ട് എന്ന് ഇവരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റതിന്റെ ശരിയായ തലത്തിലേക്കൊക്കെ പിന്നീട് നമുക്ക് വിശദീകരണം പോകാം. അതിൽ ഒരേ സ്ഥലം നോക്കുക, അല്ലാതെ ഇതിനെ കാലലോഹം മുന്നാത്ത് ജനങ്ങളോട് അവർ പറഞ്ഞ സന്ദർഭത്തിൽ ജനം അവരോട് പറഞ്ഞു ഇന്നാസക്കത് ജമാവിലേക്കും, അതായത് ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംഘടിച്ചിരിക്കുന്നു, അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടുകയും എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ ഇന്നാസക്കത് ജമാവിലേക്കും, ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംഘടിച്ചിരിക്കുന്നു, ഫഹ്ഷവും അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടൂ എന്ന്. അപ്പോൾ ഒരു കൂട്ടം ജനങ്ങളാ പറയുന്നത് ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംഘടിച്ചിരിക്കുന്നു. അപ്പോ ഈ അന്നാസ് എന്ന് പറയുന്നത് ഒരു അന്നാസ് മുഴുവൻ മനുഷ്യരുമായ പിന്നെ ബാക്കി രണ്ടാമത്തെ അന്നാസ് ആരായ? അപ്പൊ ഉറപ്പല്ലോ, ഒരു അന്നാസ് കൊണ്ട് മുഴുവൻ ആളുകളെയും രണ്ടാമത്തെ അന്നാസ് കൊണ്ട് മുഴുവൻ ആളുകളെയും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. മറ്റൊരായത്ത് അപ്പൊ ഞാൻ പറയണപ്പോടെ എന്ന് പറഞ്ഞതുകൊണ്ട് മുഴുവൻ ആളുകൾക്കും ഇതിന്റെ തഫ്സീർ എടുത്തു കൊടുക്കാൻ ഈ വചനത്തിലില്ല. മുഹമ്മദ് നബി മുഴുവൻ മാനവരാശിക്ക് മുഴുവൻ അല്ല എന്നൊന്നും അതിന് അർത്ഥമല്ല. അങ്ങനെ വ്യാഖ്യാനിക്കരുത്. നമ്മൾ ഓരോ ആയത്തിന്റെ പറയുമ്പോ ഇവർ മുഴുവൻ അല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കും ആളുകൾ. ഇവിടെ ഈ പിന്നെ വേദക്കാരെ കുറിച്ച് നമ്മളിപ്പോ ഈ വിശദീകരിച്ച 16:43-44 അധ്യായത്തിൽ ഓതി വെച്ച ഈ ആയത്തിൽ ഈ വചനത്തിലെ അന്നാസ് അവിടെ പറഞ്ഞു വരുന്ന സംസാരിച്ചു വരുന്ന ആളുകൾ വേദക്കാരാണ്. അതുകൊണ്ട് ആ വേദക്കാരെ കുറിച്ച് പറഞ്ഞു പോരുമ്പോൾ അന്നാസ് പറയുന്നത് കൊണ്ട് അവരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതൊരു വലിയ വിഷയം അങ്ങനെ ഖുർആനിൽ വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ചില ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുന്നു എന്ന് മാത്രം. അതിൽ ഒന്നാണ് ലാലി അർജിയോ ഇലന്നാസി, ഞാൻ ജനങ്ങളിലേക്ക് മടങ്ങി, ജനങ്ങൾ അറിയുവാൻ തക്ക വിധം ഞാൻ അവരിലേക്ക് മടങ്ങി ചെല്ലുവാൻ എന്ന് 12:46 വചനത്തിൽ പറഞ്ഞതും മുഴുവൻ മനുഷ്യരെയും അല്ല ഉദ്ദേശം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ പാരമ്പര്യവാദികളുടെ അർത്ഥം തന്നെ എടുത്താൽ അന്നാസ് എന്ന പദം മുഴുവൻ മനുഷ്യരെയും ഉദ്ദേശിക്കുന്നതായിട്ട് ഇവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് വാദിക്കാനും കഴിയില്ല. വാദിച്ചാൽ ഇവർക്ക് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഇവർക്ക് പോണ്ടി വരും. നമുക്ക് പിന്നെ ആ രംഗത്തൊക്കെ പറയാനുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ പാരമ്പര്യവാദികളുടെ വാദത്തെ നമ്മളൊന്ന് എടുത്തു പറയുകയാണ്. അതെന്താണ്? ഇപ്പോ ഹജ്ജിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു സ്ഥലത്ത് പോലും ഹജ്ജ് അന്നാസ് എന്ന് അല്ലാതെ മുഅ്മിനീങ്ങൾക്കായിട്ടോ മുസ്ലിങ്ങളായിട്ടോ അതായത് വിശ്വാസികൾക്കോ മുസ്ലിങ്ങളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഭൂമിയിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം പറഞ്ഞതായിട്ട് എവിടെയും കാണുന്നില്ല. ഹജ്ജ് പറഞ്ഞതൊക്കെ അന്നാസിന വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഹജ്ജ് ഹജ്ജ് ചെയ്യണം, ഹജ്ജിന് ബാധ്യതയാണ്, ഹജ്ജിന് അറിയിപ്പ് കൊടുക്കുക, ജനങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കുക എന്നൊക്കെ പറയുന്നിടത്തൊക്കെ അന്നാസ് എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ അന്നാസ് എന്ന പദം ഉപയോഗിച്ചപ്പോൾ അവിടെ മുഴുവൻ മനുഷ്യരും അങ്ങോട്ട് പോകണമെന്ന് ഇവർ പറയുമോ? പറയില്ല എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളിൽ തന്നെ കാദിയാനിയെ പോലെ കാദിയാനികൾ പോലെയുള്ള ആളുകളെ വരെ അങ്ങോട്ട് ഇപ്പോൾ കയറ്റാറില്ല. പിന്നെ മുസ്ലിങ്ങളും മറ്റവരൊക്കെ പോയിട്ട് അപ്പൊ പിന്നെ അവിടേക്ക് പോയ ആളുകളറിയാം, ഹജ്ജിനല്ലാത്ത സന്ദർഭത്തിൽ പോലും അങ്ങോട്ട് പ്രവേശനം കൊടുക്കാറില്ല. അപ്പൊ അന്നാസിനാണ് ഹജ്ജിന് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അന്നാസി എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങളും മോമിനികളുമായ ആളുകളാണെന്ന് എല്ലാ പാരമ്പര്യവാദികളും സമ്മതിച്ചു. ഞാൻ പറയുന്നത് അവരുടെ അർത്ഥമെടുത്തുകൊണ്ടാണ്, അത് പ്രത്യേകം എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ ഹജ്ജ് മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് വിശദീകരിക്കേണ്ട കാര്യമാണ്, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അവിടെ ആ രൂപത്തിൽ നിങ്ങളോട് പറഞ്ഞു പോകുന്നത്. അതെന്തുകൊണ്ട് അന്നാസ് പറഞ്ഞു, എന്താണ് ഹജ്ജ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സന്ദർഭങ്ങളിൽ വിശദീകരിക്കേണ്ട കാര്യം. അപ്പോ അന്നാസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവരുടെ അർത്ഥപ്രകാരം തന്നെ മുഴുവൻ മനുഷ്യരെയും കിട്ടൂല എന്നുള്ളതാണ് പറഞ്ഞത്. മുഴുവൻ മനുഷ്യരെയും കിട്ടുകയാണെങ്കിൽ ഹജ്ജിന് മുഴുവൻ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും പ്രവേശനം കൊടുക്കേണ്ടി വരും. അപ്പൊ ഇനി അപ്പോ ഞാൻ സൂചിപ്പിച്ചത് ഈ തുബയ്യിന ലിന്നാസി എന്ന വാചകത്തിലെ അന്നാസ് എന്ന പദം വേദക്കാരെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആ സന്ദർഭത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യം. അവർക്ക് നൽകപ്പെട്ട വേദത്തിലെ പലതും അവർ മൂടിവെച്ചും മറച്ചുവെച്ചും അർത്ഥങ്ങൾ മാറ്റിമറിച്ചും ഒക്കെ ചെയ്തിരുന്ന ആ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയും വെളിവാക്കി കൊടുക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് ഈ ഖുർആനിലൂടെ മുഹമ്മദ് നബിക്ക് നിർവഹിക്കാനുള്ളത്. അതാണ് അതിനു വേണ്ടിയിട്ടാണ്, അതാണ് അവിടുത്തെ ആ സന്ദർഭത്തിൽ ദുബൈനലിന്നാസിന്നുള്ളത്. അതുകൊണ്ടാണ് ആ വേദക്കാരെ ഉദ്ദേശിച്ചാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം. അവര് എന്തൊക്കെ മറച്ചുവെച്ചു, അവരെന്തൊക്കെ മൂടിവെച്ചു, ഏതെല്ലാം അർത്ഥങ്ങളെയാണ് അവർ മാറ്റിമറിച്ചത്, ഏതെല്ലാം പ്രശ്നങ്ങളിലാണ് അവർ ഭിന്നിച്ചത്, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് വെളിവാക്കി വ്യക്തമാക്കി കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഈ ഖുർആനിന് ആ ജനങ്ങളോട് നിർവഹിക്കാനുള്ള ജോലി. നോക്കൂ, യാ അഹ്ലൽ കിതാബ്, ഏ വേദക്കാരെ, ഖദ് ജാഅകും റസൂലുന, നമ്മുടെ ദൂതൻ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞു, യുബയ്യിനു ലക്കും, നിങ്ങൾക്ക് വ്യക്തമാക്കിക്കൊണ്ട്, കസീറൻ മിമ്മാ കുന്തും തുഖ്ഫൂന മിനൽ കിതാബി, വേദത്തിൽ നിന്ന് അൽ കിതാബിൽ നിന്നും നിങ്ങൾ മൂടിവെക്കുന്ന പലതിനെയും പലതും നിങ്ങൾക്ക് വ്യക്തമാക്കിക്കൊണ്ട്, വയാഫു അൻ കസീരിൻ, അധികവും നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് ദൈവത്തിൽ നിന്നുള്ള വെളിച്ചവും കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു വേദവും വന്നു കഴിഞ്ഞു. അതാണ് അല്ലാഹു പറയുന്നത്. അപ്പോ വേദക്കാരോട് ഈ ഖുർആനിനെ നിർവഹിക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്തം എന്താണെന്ന് ഈ വചനത്തിലൂടെ പറഞ്ഞു. വേദക്കാരെ നിങ്ങൾ വേദത്തിൽ നിന്നും മറച്ചുവെച്ചിരുന്നതിലെ ധാരാളം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടും ധാരാളം കാര്യങ്ങളെ മാപ്പാക്കിക്കൊണ്ടും നമ്മുടെ ദൂതൻ ഇതാ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രകാശവും കാര്യങ്ങൾ വ്യക്തമാക്കുന്ന മുബീൻ വന്നതാണ്, കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു ഗ്രന്ഥവും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. വേദക്കാരായ ഇസ്രായേൽ സന്തതികൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഭിന്നിച്ചിരുന്നത് എന്നും അതിലെ സത്യമെന്താണെന്നും വെളിപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഖുർആനിന് നിർവഹിക്കാനുള്ള മറ്റൊരു ജോലി എന്നും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയുന്നത് നോക്കൂ, ഇന്ന ഹാദൽ ഖുർആന, തീർച്ചയായും ഈ ഖുർആൻ, യഖുസ്സു അലാ ബനി ഇസ്രായീല, ബനി ഇസ്രായീൽ സമൂഹത്തിന് കഥാകഥനം നടത്തി കൊടുക്കുന്നു. എന്ത് കാര്യത്തിൽ? അക്സറല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ, അവർ ഭിന്നിച്ച അധിക കാര്യങ്ങളും ഈ ഖുർആൻ അതാണ്. യാ ബനി ഇന്ന ഹാദൽ ഖുർആന, നിശ്ചയമായും ഈ ഖുർആൻ, യഖുസ്സു അലാ ബനി ഇസ്രായീല, ഇസ്രായേൽ ജനതയ്ക്ക് കഥാകഥനം നടത്തി കൊടുക്കുന്നു. അക്സറല്ലദി, അധിക കാര്യങ്ങളും, ഹും അവർ, ഫീഹി ആ അധിക കാര്യങ്ങളിലും, യഖ്തലിഫൂൻ ഭിന്നമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഇസ്രയേൽ ജനതയുടെ ഇസ്രയേൽ ജനത ഭിന്നിച്ചിരിക്കുന്ന കാര്യത്തിൽ വരെ തീർപ്പ് കൽപ്പിക്കാൻ ഈ ഖുർആൻ പര്യാപ്തമാണ് എന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ മുസ്ലിങ്ങളായ മുഅ്മിനുകളായ നമുക്ക് ഈ ഖുർആനിൽ നമുക്കിടയിൽ ഉണ്ടാവുന്ന ഇഖ്തിലാഫുകൾക്ക് ഭിന്നതകൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല, ഈ ഖുർആനിന് അതിനുള്ള ശക്തിയില്ല എന്ന് നമ്മൾ വാദിക്കുകയും ചെയ്യുന്നു. എന്താണ് സഹോദരങ്ങളെ ഈ വൈരുദ്ധ്യം നമ്മളൊന്ന് ചിന്തിക്കുക. ഖുർആൻ ഈ ആയത്തിൽ പറയുന്നത് ഇന്ന ഹാദൽ ഖുർആന യഖുസ്സു അലാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ ജനതയ്ക്ക് അവർ ഭിന്നിച്ച ആദ്യ കാര്യങ്ങളിലെയും തീർപ്പ് കൽപ്പിക്കുന്നു ഈ ഖുർആൻ എന്ന് പറയുമ്പോൾ അവർക്ക് വ്യക്തമാക്കി കഥാകഥനം നടത്തി വിശദീകരിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ മുസ്ലിങ്ങൾക്കിടയിലുള്ള മുഅ്മിനുകൾക്കിടയിലുള്ള ഇഖ്തിലാഫുകൾക്ക് ഈ ഖുർആനില് വിശദീകരണമില്ല, അത് വിവരിക്കുന്നില്ല എന്നാണ്. ഈ ഇത് രണ്ടും എന്റെ സഹോദരങ്ങളൊന്ന് മനസ്സിലാക്കും. അപ്പോൾ ഖുർആൻ വേദക്കാരിലെ ഭിന്നത തീർക്കാൻ പര്യാപ്തമാണെങ്കിൽ നമുക്കിടയിലെ ഭിന്നത തീർക്കാൻ അത് പര്യാപ്തമല്ല എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇനി നോക്കും മറ്റൊരു വചനം കൂടി. 43-44 വചനങ്ങളുടെ ഈ ആശയം ഒന്നുകൂടി വിവരിക്കുകയാണ്. ഇതേ അധ്യായത്തിലെ തന്നെ ഇതേ അധ്യായത്തിൽ നമ്മൾ പിന്നെ നബിക്ക് ഇറക്കപ്പെട്ട അർദിക്കർ ഖുർആൻ തന്നെയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് 43-44 വചനങ്ങൾ വായിച്ചു. അതേ അധ്യായത്തിൽ തന്നെ 63-64 വചനങ്ങളിൽ അള്ളാഹു പറയുന്നു, ഇതും കൂടി കൂട്ടി വായിച്ചാലെ ആ ആയത്തുകളിൽ അടങ്ങിയ ആശയം വ്യക്തമാകുകയും. തല്ലാഹി ലഖദ് അർസൽനാ ഇലാ ഉമമിൻ ഖബ്ലിക, തല്ലാഹി ലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക, അള്ളാഹുവാണ് സത്യം, നിനക്ക് മുമ്പ് ഞാൻ പല സമുദായങ്ങളിലേക്കും ദൗത്യമയച്ചിരുന്നു. ഫസയ്യന ലഹുമു ശൈത്താനു അഅമാലഹും, അനന്തരം പിശാച് അവരുടെ പ്രവർത്തനങ്ങൾ സുന്ദരമാക്കിക്കൊടുത്തു. ഫഹുവ വലീഹുമുൽ യൗമ, അങ്ങനെ അവനിപ്പോൾ അവരുടെ രക്ഷാധികാരിയാണ്. വലഹും അദാബുൻ അലീം, അവർക്കാകട്ടെ വേദനാജനകമായ ശിക്ഷയുമുണ്ട് എന്നിട്ട് പറയാം. അതാണ് നമ്മുടെ വിഷയം. ഒമാ അൻസൽന അലൈക്കൽ കിതാബ, നിന്റെ മേൽ കെയർ ഓഫ് മുഹമ്മദ്, നിന്റെ മേൽ ഞാൻ ഈ കിതാബ് ഇറക്കിയിട്ടില്ല. നീ അവർക്ക് ഇല്ലാലി തുബയ്യിന ലഹുമുല്ലിഖ്തലഫൂ ഫീഹി, നീ അവർക്ക് അവർ ഭിന്നിച്ചിരുന്നത് വ്യക്തമാക്കി കൊടുക്കേണ്ടതിനും. വഹുദൻ, മാർഗദർശനവും. വറഹ്മതൻ, കാരുണ്യവും. മോമിനീങ്ങളായ കൗമുകൾക്ക്, മോമിനീങ്ങളല്ലാത്തവർക്ക് ഈ ഖുർആനിൽ ഹുദയില്ല, ഖുർആനിൽ റഹ്മത്തില്ല എന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചു. അപ്പൊ മോമിനുകളായ ഇതിൽ വിശ്വസിക്കുകയും അത് വിശ്വസിച്ചുകൊണ്ട് സമൂഹത്തിൽ സമാധാനം സ്ഥാപിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് ഈ ഖുർആനിൽ കാരുണ്യവും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങളും ഉണ്ട് എന്നും, ആ വേദക്കാരായ ആളുകൾ ഭിന്നിച്ച നിന്റെ പൂർവീകരായ ആളുകൾ ഭിന്നിച്ചതായ പ്രശ്നങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നതിനു വേണ്ടിയുമല്ലാതെ ഞാൻ നിനക്ക് ഈ അൽകിതാബ് ഇറക്കി തന്നിട്ടില്ല. അപ്പൊ നോക്കൂ, അവിടെ ഇല്ലാലിത്തുബയ്യിനിന്നാസിലേഹിം എന്നുള്ള നാം ആദ്യം ഓടി വെച്ച അതേ ആശയം ഒന്നുകൂടി വെക്കുന്നു ഈ ആയത്തിലൂടെ വ്യക്തമാക്കി തരുന്നു. ഇല്ലാലി തുബയ്യിന ലഹുമുല്ലിഖ്തലഫൂ ഫീഹി. അപ്പൊ അതാ ഇവിടെ ഇല്ലാലി തുബയ്യിന എന്ന 63-64 വചനങ്ങളിലും, ലി തുബയ്യിന ലിന്നാസി എന്ന് 43-44 വചനങ്ങളിലും ഒരേ ആശയം തന്നെയാണ് വ്യക്തമാക്കുന്നത്. അവിടെ ഇല്ലാലി തുബയ്യിന വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയല്ലാതെ എന്ന് ഇല്ലാലി തുബയ്യിന പറഞ്ഞപ്പോൾ, ഈ തുബയ്യിന വ്യക്തമാക്കി കൊടുക്കുന്നതിനു വേണ്ടി എന്നും. അപ്പൊ രണ്ട് ഭാഗത്തും ഒരേ ആശയം തന്നെയാണ്. അപ്പൊ ഖുർആനിന്റെ വിശദീകരണം മറ്റൊരു ഗ്രന്ഥത്തിലൂടെ നൽകും എന്നല്ല, മറിച്ച് ഖുർആനിനെ തന്നെയാണ് അദ്ദിക്ര എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേദക്കാർ ഏതെല്ലാം വിഷയങ്ങളിലാണ് ഭിന്നിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കാനാണ് ഈ അദ്ദിക്ര, അതായത് ഈ ഖുർആൻ നബിക്ക് ഇറക്കിയതെന്നും, പ്രവാചകന് ഒരേ ഒരു ഗ്രന്ഥം തന്നെ ഇറക്കിക്കൊടുത്തിട്ടുള്ളൂ എന്നും, ആ ഗ്രന്ഥത്തിന് തന്നെയാണ് അദ്ദിക്ര എന്ന് പറയുന്നതും, ഖുർആൻ എന്ന് പറയുന്നതും നൂറെന്ന് പറയുന്നതും സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നതും അൽഹിക്മത്ത് എന്ന് പറയുന്നതും ഒക്കെ ഖുർആനിന്റെ ഓരോരോ ഗുണങ്ങൾക്ക് അൽഫുർഖാൻ എന്ന് പറയുന്നതും അൽബുർഹാൻ എന്ന് പറയുന്നതൊക്കെ ഈ ദൈവിക സന്ദേശത്തിന് തന്നെ അടങ്ങുന്ന ഈ അൽകിതാബിനാണ് പറയുന്നത്. അത് അതിന്റെ ഓരോരോ വിശേഷണങ്ങൾക്കനുസരിച്ച് അതിന്റെ പേര് പറയുകയാണ് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലാതെ ദൈവം ഇറക്കിക്കൊടുത്ത ആ വേദത്തിൽ അൽകിതാബിന് പുറമേ മറ്റൊരു മതസ്രോതസ്സിനെ കുറിച്ചോ പ്രമാണത്തെക്കുറിച്ചോ അല്ല സൂചിപ്പിക്കുന്നത് എന്നുമാണ് എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വാദത്തിനു വേണ്ടി ഇനി അന്നാസ് എന്ന് മുഴുവൻ മനുഷ്യരെയുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെ നമ്മൾ സമ്മതിക്കുക. എന്നുവെച്ചാൽ അസ്സിക്റി എന്നത് ഖുർആനിന് പുറമെ വേറൊരു ഗ്രന്ഥവും ആണെന്ന് കിട്ടുകയില്ല. അസ്സിക്റി എന്നുള്ളത് ഖുർആൻ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ഉറപ്പിച്ചു പറയാനുള്ളത്. ഈ അസ്സിക്റി ഞാൻ ഇറക്കി തന്നിരിക്കുന്നത് അവർക്ക് ഇറക്കിയത് എന്താണ്, അവർക്ക് ഇറക്കപ്പെട്ടത് അതായത് ഖുർആനിനെ വിശദീകരിക്കാനാണ് അസ്സിക്റ് നമുക്ക് ഞാൻ ഇറക്കി തന്നിരിക്കുന്നത് എന്നാണ് ഇവർ പറയുമ്പോൾ ഈ അസ്സിക്റ് ഖുർആന് പുറമെ വേറൊന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ അന്നാസിന് നമ്മൾ വാദത്തിന് വേണ്ടി എല്ലാ മനുഷ്യരെയും ഉദ്ദേശിക്കും എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും ഈ അസ്സിക്റ് എന്ന് പറയുന്നത് ഖുർആൻ തന്നെയാണ് എന്നാണ് നമുക്ക് സമർപ്പിക്കാൻ കഴിയും, നമുക്ക് ഉറപ്പിച്ച് പറയണം. അതെങ്ങനെ കിട്ടി? അല്ലാഹു പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽന സിക്ര വ ഇന്നാ ലഹു ലഹാസിബൂൻ. തീർച്ചയായും ഈ അസ്സിക്റിനെ ഇറക്കിയിരിക്കുന്നത് നാമാണ്, നാം തന്നെ അതിനെ സംരക്ഷിക്കുന്നതുമാണ് എന്ന് 15 അധ്യായം 9 വചനത്തിൽ അല്ലാഹു ശരിയാണ്. അപ്പൊ ഏതാണത് ഈ അസ്സിക്റ് അവിടെ പറഞ്ഞ ഖുർആനാണെന്ന് മനസ്സിലായി. മറ്റൊരായത്ത് ഇൻഹു വൈല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ഈ ദിക്ര് ലോകർക്കുള്ള ദിക്ര് അല്ലാതെ മറ്റൊന്നുമില്ല. ഇത് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഹദീസാണോ? അല്ല, അത് ഖുർആനാണ്. വഹാദാ ദിക്റുൻ മുബാറക്കുൻ അൻസൽനാഹു, മറ്റൊരു സ്ഥലത്ത് ഈ ദിക്ര് മുബാറക്കുൻ, വളരെ അനുഗ്രഹീതമായ ഈ ദിക്റിനെ, അൻസൽനാഹു, ഞാനാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ദിക്ര് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ഖുർആൻ തന്നെയാണ്, അല്ലാതെ മറ്റൊന്നല്ല. ഇവിടെ നബിക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള ആ ദിക്ര് എന്നുള്ളത് ജനങ്ങൾക്ക് എന്താണ് എന്ന് മാനുവിലെ എന്താണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖുർആൻ എന്നുള്ളത് ഈ തുബൈന എന്നത് പ്രവാചകന്റെ സ്വന്തം വ്യാഖ്യാനമായ ഹദീസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇനി അതായത് മാനുസ് എന്താണ് അവർക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളത്? ഈ അസ്സിക്റിൽ നിന്ന് എനിക്ക് ഇറക്കിയിരിക്കുന്നത് എന്താണ് അവർക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളത്? എന്താണ് അവർക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളത്? ഖുർആൻ. അതിനു വേണ്ടിയിട്ടാണ് നിനക്ക് ഞാനിത് നബിക്ക് ഇറക്കി തന്നിട്ടുള്ളത് എന്ന്. അല്ലാതെ നബിയുടെ മനസ്സിൽ അത് മൂടി വെച്ച് അങ്ങനെ നടക്കാനല്ല. എന്താണ് മനുഷ്യരെ നിങ്ങൾക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളത്? എന്താ ഇറക്കപ്പെട്ടിട്ടുള്ളത്? മാനുസില്ല, എന്താണ് ഇറക്കപ്പെട്ടിട്ടുള്ളത്? എന്താ ഇറക്കപ്പെട്ടിട്ടുള്ളത്? സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസിന്റെ സീന് വരെ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക. മുഹമ്മദ് നബി അത് കത്തുമാൻ ചെയ്യാതെ മൂടി വെക്കാതെ അത് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് നിനക്ക് ഞാനിത് ഇറക്കി തന്നിട്ടുള്ളത് എന്നാണ് നബിയോട് പറഞ്ഞത്. അല്ലാതെ മാനുസില ഈ തുബൈന എന്ന് പറയുന്നത് നബിയുടെ വിശദീകരണം. ഇത് തുബൈന എന്നുള്ളത് ഹദീസ്, അസ്സിക്റ് എന്ന് പറയുന്നത് വേറൊരു ഗ്രന്ഥം, മാനുവില എന്ന് പറയുന്നത് മറ്റൊരു ഗ്രന്ഥം. ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾക്കുള്ള തെളിവല്ലാതെ ഇവർ പറയും പോലെയാണ് അങ്ങനെ വെക്കേണ്ടത്. ഇന്നാ അൻസൽന ഇലൈക അസ്സിക്റ, അസ്സിക്റ് എന്നുള്ളത് ഒരു ഗ്രന്ഥം, അതെന്തോ ആകട്ടെ. ഇനി തുബൈന എന്നുള്ളത് ഹദീസ്, നബിയുടെ ബയാൻ, ഹദീസ് രണ്ട്. മാനുവില ഇലൈഹി എന്നുള്ളത് മൂന്നാമത്തെ വേറൊരു പ്രമാണം. അങ്ങനെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ പിന്നെ പ്രമാണങ്ങൾ ഇവിടെ നിന്നും തീരൂല. അപ്പോ അതൊന്നുമല്ല വിഷയം. അപ്പോ അൻസൽന ഇലൈക ദിക്ര, നിനക്ക് ഞാൻ ഈ അദ്ദിക്റിനെ ഇറക്കി തന്നിരിക്കുന്നത് ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ത്? മാനുസിലയിലേക്ക്, അവർക്ക് എന്താണ് ഇറക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. അവർക്ക് എന്താ ഇറക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വ്യക്തമാക്കി കൊടുക്കുക. ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ ഓരോന്ന് അവർക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. ഇതാണ് മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി എന്റെ മേൽ ഇറക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയാം. അതിന് അല്ലാതെ ഇതിന് തഫ്സീർ എടുക്കുകയോ ഇതിന് വേറൊരു ഗ്രന്ഥം വേറെ വേറെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളോ നിങ്ങൾക്ക് ഇറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് ഖുർആനിന് പുറമെ വേറൊരു വിശദീകരണം നൽകലല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഈ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കാം. ദൈവത്തെക്കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുകയും പിന്നെ പ്രചരിപ്പിക്കുകയും ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഖുർആനിലൂടെയാണ് എന്ന് ഖുർആനിലൂടെയാണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹു പറയുന്ന ചില വചനങ്ങൾ കൂടി ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചു തരാം. അള്ളാഹു പറയുന്നു, നീ ഖുർആൻ വായിച്ചാൽ ജഅൽന ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന, നിന്റെയും ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെയും ഇടയിൽ ഞാൻ ആക്കുകയായി ഉണ്ടാക്കുകയായി ഹിജാബം മസ്തൂറ, ഒരു മറ. അതല്ല അടുത്ത വിഷയം, അതിനുശേഷമുള്ള ആയത്ത് നോക്കും. എന്നതിന് ശേഷം പറയുന്നു, വൈദാ ദക്കർത്ത റബ്ബക ഫിൽ ഖുർആനി വഹ്ദഹു വല്ലവല ദുബാരിഹിം നുഫൂറാ. വൈദാ ദക്കർത്ത റബ്ബക ഫിൽ ഖുർആനി വഹ്ദഹു, നിന്റെ രക്ഷിതാവിനെ കുറിച്ച് ഖുർആനിലൂടെ മാത്രം പറഞ്ഞാൽ, വഹ്ദഹു ആ ഖുർആനിലൂടെ മാത്രം, മറ്റൊരർത്ഥമുണ്ട് ഇല്ല എന്നല്ല, അവരെ ചില ആളുകൾക്ക് അറിയുന്ന ആളുകൾ ഇപ്പൊ അർത്ഥം മാറ്റി എന്ന് സൂചിപ്പിക്കേണ്ട ഒരു അതും പറയാം. അപ്പൊ അവര് പറയുന്ന എന്താന്ന് പറഞ്ഞാല്, വൈദാ ബക്കർ തറബക്ക നിന്റെ രക്ഷിതാവിനെ കുറിച്ച് ഫിൽ ഖുർആനി ഖുർആനിലൂടെ, വഹ്ദഹു അവനെ കുറിച്ച് മാത്രം ബക്കർത്താ നീ പറഞ്ഞാൽ എന്ന് പറയുന്ന ആളുകളുണ്ട്. നമുക്കിപ്പോ ഇത് രണ്ടായാലും പറയുന്നത് ഖുർആനിലൂടെ അല്ലേ എന്ന് നമ്മൾ ചോദിച്ചു. പക്ഷെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് വഹ്ദഹു എന്നതില് ഹു എന്നുള്ള ഈ ലമീർ എന്ന് പറയുന്നത് അത് തൊട്ടടുത്ത പദം ഖുർആനാണ്. അതുകൊണ്ട് ഖുർആനിലേക്ക് മടക്കുന്നതാണ് നിയമപരമായി ഏറ്റവും നല്ലത്. ഇനി ഒരാൾ റബ്ബിൽക്ക് മടക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, രണ്ടായാലും പറയുന്നത് ഖുർആനിലൂടെയാണെന്ന് നമ്മൾ പറയും. അങ്ങനെ പറഞ്ഞാൽ വല്ലൗ അല അദ്ബാരിഹിം നുഫൂറ, അവർ പിന്തിരിഞ്ഞോടുകയായി. ഖുർആനിലൂടെ അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറഞ്ഞാലും, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് റബ്ബിനെ കുറിച്ച് ഖുർആനിലൂടെ മാത്രം പറഞ്ഞാലും രണ്ടായാലും ശരി, അവർ പിന്തിരിഞ്ഞുകൂടാ. അവർ രണ്ടായാലും ഖുർആനിലൂടെ ആണ് പറയണത്. അങ്ങനെ പറഞ്ഞാൽ അവർ നേരെ മറ്റ് ഹദീസിലൂടെ അള്ളാഹിന്റെ വിശേഷണങ്ങളെ കുറിച്ച്, റബ്ബിനെ കുറിച്ച്, റബ്ബിന്റെ മഹത്വത്തെ കുറിച്ച്, അവന്റെ ഔന്നത്യത്തെ കുറിച്ച്, അവന്റെ അധികാരങ്ങളെ കുറിച്ച്, അവന്റെ കഴിവിനെ കുറിച്ച്, അവന്റെ ഗുണഗണങ്ങളെ കുറിച്ച്, അവന്റെ കാരുണ്യത്തെ കുറിച്ച് ഒക്കെ ഖുർആനിലൂടെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവർക്ക് മതിയാകില്ല, അവർക്ക് ഓടി രക്ഷപ്പെടും. വല്ലൗ അല അദ്ബാരിഹിം, അവരെ ദുബറും കാട്ടി അവരോട് എന്നാ പറയുന്നത്. ദുബറ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പുറഭാഗം, പിൻഭാഗം. പിൻഭാഗവും കാട്ടി അവർ ഓടിപ്പോകുന്നതായിട്ട് പോകുന്നതായിരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്. അതന്നെയാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം. ഖുർആനാണ് കേട്ടൂട, ദഹിച്ചൂട, ഖുർആൻ മാത്രം. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഖുർആൻ മാത്രം, അത് ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് ദഹിച്ചൂട. ബാക്കി ഒരുപാട് പ്രമാണങ്ങൾ, നാട്ടു നടപ്പാണെങ്കിലും കർമ്മശാസ്ത്രമാണെങ്കിലും ഹദീസുകളാണെങ്കിലും പാരമ്പര്യമാണെങ്കിലും നാട്ടുകാർ എഴുതിയുണ്ടാക്കിയതാണെങ്കിലും കെട്ടുകഥകളാണെങ്കിലും അതൊക്കെ പറഞ്ഞ അതിനെ ചോദ്യം ചെയ്യുക പോലില്ല നമ്മുടെ സമൂഹം. പക്ഷെ ഖുർആൻ മാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് ദഹിക്കില്ല, സഹിക്കില്ല, അവർ പൊറുക്കില്ല, അവർ വേണ്ടി വന്ന കൊല്ലാനും മരിക്കില്ല. അങ്ങനത്തെ ഒരു സമൂഹമാണ്. നേരെ മറിച്ച് ഖുർആനിന് പറഞ്ഞ ഇഷ്ടം പോലെ പറഞ്ഞ ഏത് കെട്ടുകഥകൾ പറഞ്ഞു, എന്ത് തോന്നിയാസങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹിനെ കുറിച്ച് എന്ത് തോന്നിയാസങ്ങൾ പറഞ്ഞു, സ്ത്രീലംബനെന്ന് പറഞ്ഞു, സ്ത്രീലംബനാണെന്ന് പറയാം, അദ്ദേഹത്തിന് സിഹിർ ബാധിച്ച് പിന്നെ ഒരുപാട് കാലം അങ്ങനെ നടന്നു എന്ന് പറയാം, സ്ത്രീകളെടുത്ത് പോയാൽ പോയി എന്ന് തോന്നണില്ല സിഹിർ ബാധിച്ചിട്ട്, അങ്ങനെ റസൂലിനെ കുറിച്ച് കേൾക്കുക, അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുക, വേദത്തെക്കുറിച്ച് ഇകഴ്ത്തുക, പരിശുദ്ധ ഖുർആനിനെ ഇകഴ്ത്തുക, ബുദ്ധിശൂന്യമായ യുക്തിശൂന്യമായ ആശയങ്ങൾ പറയുക, ഒന്നും പറഞ്ഞാലും അതൊക്കെ സ്വീകരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ, സ്വീകരിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാവും. പക്ഷെ ഖുർആനിലൂടെ മാത്രം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് ധരിക്കില്ല. അപ്പൊ ഈ വചനത്തിൽ നിന്നും നമുക്ക് ഞാനിപ്പോ യോധി വെച്ച സൂർ 17:45-46 വചനത്തിൽ നിന്നും അതെന്താ പറയുന്നത്, ഈ അൽ ഖുർആൻ നീ വായിച്ചാൽ നിന്റെയും അന്തിമ ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവരുടെയും ഇടയിൽ നാം ഒരു വിരിമറവുണ്ടാക്കുന്നതാണ്. അവരത് ഗ്രഹിക്കുന്നതിനെതിരായി അവരുടെ ഹൃദയങ്ങൾക്ക് ചില മൂടികളും അവരുടെ ചെവികളിൽ ഒരു ബാതിര്യവും നാം ഉണ്ടാക്കുകയായി. ഇനി നീ നിന്റെ നാഥനെ ഖുർആനിൽ മാത്രം പ്രസ്താവിക്കുകയാണെങ്കിൽ അവർ വൈമനസ്യത്തോടെ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത്. അതാണ് അപ്പൊ ഈ വചനത്തിൽ നിന്നും പ്രവാചകൻ അവർക്ക് വായിച്ച് കേൾപ്പിച്ചിരുന്നത് ഖുർആനായിരുന്നു എന്നും ആ ഖുർആനിലൂടെ മാത്രം ദൈവത്തെക്കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ പറയുമ്പോൾ അന്തിമ ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവർ പിന്തിരിഞ്ഞു പോവുകയുമാണ് ചെയ്തിരുന്നത് എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. അപ്പൊ നിങ്ങൾ അതാ പറയുന്നത് ഖുർആനിലൂടെ മാത്രം പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ പറയുന്നത് ഇവിടെ തർക്കമുണ്ട്, അല്ലാഹു ഞാൻ സൂചിപ്പിച്ചല്ലോ, അള്ളാഹുവിനെ ഖുർആനിലൂടെ മാത്രം നിന്റെ രക്ഷിതാവിനെ കുറിച്ച് എന്നാണോ, ഖുർആനിലൂടെ നിന്റെ രക്ഷിതാവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ എന്നാണോ ഈ തർക്കമെങ്കിലും റസൂലിന്റെ ഒരു ബയാന് കിട്ടിയാൽ അവിടെ തർക്കം തീർക്കാമായിരുന്നു. ഞാൻ പറയണോ, സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസിന്റെ സീൻ വരെയുള്ള ആയത്തുകളിൽ ഓരോന്നും ഞാൻ ഇന്ന് തർക്കമുള്ള വിഷയങ്ങളിൽ ഞാൻ ചോദിക്കാം, അവിടെയൊക്കെ റസൂലിന്റെ വിശദീകരണം എന്താണെന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അതിനുള്ള റസൂലിന്റെ വിശദീകരണം പറഞ്ഞൊരു ഹദീസ്, ആ ആയത്തിന് റസൂലിന്റെ വിശദീകരണം ഉള്ള ഒരു, നിങ്ങളുടെ വിശദീകരണം പറ്റില്ല, റസൂലിന്റെ വിശദീകരണം ഉള്ള ഒരു ഹദീസ് പറയാൻ പറ്റുമോ? ഒരാൾക്കും ധൈര്യപ്പെടാൻ കഴിയില്ല ഞാൻ പറഞ്ഞോളാണ് റസൂലിന്റെ വിശദീകരണം ഉള്ളത്. അത് ഞാൻ ചോദിച്ചല്ലോ, ഒരു അലിസ്ലാമിക്ക് വരെ റസൂലിന്റെ വിശദീകരണം എന്താണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ അലിഫ് അള്ളാഹു ലാമു ജിബ്രീലിന്റെ ലാമു മുഹമ്മദ് മുഹമ്മദിനിബിയുടെ മീമ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ അള്ളാഹു അഴലമ്പി മുറാദിഹി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിന്റെ അവസാനം അള്ളാഹു അഴലമ്പി മുറാദിഹി എന്ന് പറഞ്ഞ് വിടേണ്ട ഗതികേടെന്താ? റസൂലിന്റെ വിശദീകരണം ഉണ്ടെങ്കിൽ ഞാൻ ഒരു വെറുതെ സൂചിപ്പിച്ചു എന്നുള്ളൂ. അങ്ങനെ ഓരോ ആയത്തിനും റസൂലിന്റെ വിശദീകരണം ഉണ്ടെങ്കിൽ ഇപ്പൊ ഏതൊക്കെ പരിഭാഷ എടുത്തു നോക്കി ഏതായത്തിന്റെ അവസാനം കാണാം അള്ളാഹു അഴലെന്നാണ്, അള്ളാഹ്ക്കെ അറിയുള്ളൂ. റസൂലിന്റെ വ്യക്തമായ ഒരു വചനം ഉണ്ടെങ്കിൽ പിന്നെ ഇതിനെ അള്ളാഹ്ക്കെ അറിയുള്ളൂ, ഇത് റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് അതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ പോരെ? നൂറുകണക്കിന് ആയിരക്കണക്കിന് ആയത്തുകളല്ലേ ഇവര് അള്ളാഹു അഴലമ്പി മുറാദി റസൂൽ എന്താ കുറച്ച് വിശദീകരിച്ച് പോയിക്കുക, വെറും കർമ്മപരമായ കാര്യങ്ങൾ മാത്രം. ഇനി മറ്റൊന്ന്, ഖുർആൻ സമ്പൂർണമാണ്, ഖുർആനിന്റെ കൂടെ മറ്റൊന്നിന്റെ ആവശ്യമേയില്ല. ഇപ്പൊ നമ്മുടെ സമൂഹം പറയുന്നത് ഖുർആൻ പൂർണ്ണമല്ലാണ്, നാം പറയുന്ന ഖുർആൻ സമ്പൂർണമാണ് എന്ന്. ഖുർആൻ സമ്പൂർണമാണ്, ഖുർആനിന്റെ പൂർത്തീകരണത്തിന് ഇനി വേറൊരു ഗ്രന്ഥം വരേണ്ട ആവശ്യമില്ല. 250 കൊല്ലം കഴിഞ്ഞ് ബുഖാരി വരേണ്ട ആവശ്യമില്ല, ഖുർആൻ സമ്പൂർണമാക്കാണ്. അല്ലാഹു പറയുന്നു, വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖം വഅദ്ലൻ ലാ മുബദ്ദില ലി കലിമാതിഹി വഹുവ സമീഉൽ അലീം. എന്നാൽ നിന്റെ നാഥന്റെ വചനം സത്യം കൊണ്ടും നീതി കൊണ്ടും പരിപൂർണമായിരിക്കുന്നു, അവന്റെ വചനങ്ങൾ ഭേദഗതി വരുത്തുന്ന ഒരുവനുമില്ല, അവൻ സർവവും കേൾക്കുന്നവനും സർവജ്ഞനുമാകുന്നു. എന്താ ഇനി ഇതിൽ കൂടുതൽ അള്ളാഹു പറയുന്നത്? വത്തമ്മത്ത് കലിമത്തു റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ കലിമത്തുകൾ പൂർണ്ണമായിരിക്കുന്നു, സിദ്ഖൻ സത്യത്താലും അതിലൻ നീതിയാലും. എന്നിട്ടോ ലാ മുബദ്ദില, ഇതിനൊരു മുബദ്ദിലില്ല. അല്ലെ ബുഖാരി മുബദ്ദില, ഓരോ ആയത്തും ഇതിനെ ഭേദഗതി ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും ഹദീസിലൂടെ ഇവർ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറയുന്ന ഇതിന് മുബദ്ദിലില്ല, ഇതിന് ബദൽ കൊണ്ടുവരുന്നവൻ, ഇതിന് ഭേദഗതി വരുത്തുന്നവൻ, ഇതിന് പകരം കൊണ്ടുവരുന്നവൻ ഒരാളില്ല അവന്റെ വചനങ്ങൾക്ക്. കാരണം പറയാം, അതിന്റെ യുക്തി പറയാം. കാരണം അതിന്റെ യുക്തി എന്താണ്? അങ്ങനെ ഭേദഗതി വരുത്തുന്നവനില്ല എന്ന് പറയാനുള്ള യുക്തി, അസ്സമീ അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ അവൻ അറിയി കേൾക്കും. അല്ല അലീം, ഭാവിയിൽ തന്റെ സമൂഹം നേരിടാൻ, തന്റെ പ്രജകൾ നേരിടാൻ, തന്റെ സൃഷ്ടികൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ട് അറിയുന്ന ഒരാളാണ് ഈ വേദമിറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം നിർദ്ദേശിക്കാൻ ഈ വേദം സമ്പൂർണമായി കൊണ്ട് അള്ളാഹു നൽകേണ്ടതുണ്ട്. ഇനി ഇതിന് വേറൊരാൾ ഭേദഗതി കൊണ്ടുവരേണ്ട ആവശ്യവുമില്ല. മറ്റൊരാൾ, അല്യവും അക്മൽത്തിലക്കും ദീനുക്കും അത്മംസു അലേക്കും ഞാമത്തിലക്കും ഇസ്ലാമദീന, ഇന്ന് ഈ വേളയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വാത്മംസു അലൈക്കും നിഅമത്തി, എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു. തമാമാസി, നിങ്ങൾക്ക് അനുസരിക്കുക എന്നുള്ളത്, ഭൂമിയിൽ സമാധാനമുണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്കൊരു ദീനായിട്ട് ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിട്ട് വന്നിരിക്കുന്നു. 5:3. അപ്പൊ അള്ളാഹു ഖുർആൻ തമാം, അള്ളാഹുവിന്റെ ദീന് തമാമാക്കി തന്നിരിക്കുന്നു നബിയുടെ കാലത്ത് തന്നെ. ഇനി ഈ ദീനിനെ തമാമാക്കാൻ 250 കൊല്ലം കഴിഞ്ഞിട്ട് സോവിയറ്റ് റഷ്യയുടെയും ഇറാന്റെയും അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് കുറച്ചാളുകളുടെ ആവശ്യമുണ്ടോ? ഇല്ല. ഇത് ആര് പൂർത്തിയാക്കി തന്നു? അള്ളാഹു തന്നെ പൂർത്തിയാക്കി തന്നു. എപ്പോൾ? അല്യൗമ, മുഹമ്മദ് നബിയുടെ ആ കാലഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കി തന്നു. ഇന്ന് എന്ന് പറഞ്ഞാൽ ഈ വേളയിൽ, അല്ലാതെ ഒരു ഒറ്റ ദിവസം, ടുഡേ, ഇന്ന്. അതിപ്പോ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അങ്ങനെ പ്രയോഗമുണ്ട്. ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇന്നത്തെ ഈ ചൊവ്വാഴ്ചയാണല്ല. അത് ഈ വേളയിൽ, ഈ കാലഘട്ടത്തിൽ. അപ്പൊ മുഹമ്മദ് നബിയുടെ ആ കാലഘട്ടത്തിൽ തന്നെ, ഈ ഖുർആൻ അവതരിപ്പിച്ച ഈ കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ ദീൻ, അവന്റെ നിയമത്ത് തമാമാക്കി കാമിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അത് നമുക്ക് ആവശ്യമായത് മാത്രമേ അള്ളാഹു തന്നിട്ടുള്ളൂ. നമുക്ക് ആവശ്യമായതൊക്കെ പൂർത്തീകരിക്കും. അള്ളാഹുവിന്റെ വചനങ്ങൾ എണ്ണിയാൽ ഒതുങ്ങാത്ത, പിന്നെ എഴുതിയാൽ തീരാത്ത, നമുക്ക് താങ്ങാൻ കഴിയാത്ത, അത്രക്കും വിശാലമാണ് അള്ളാഹുവിന്റെ കെലിമത്തുകൾ എന്താണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മറ്റ് ചില വചനങ്ങളിൽ അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ചില വചനങ്ങളിൽ 31:27 പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ വൃക്ഷമുള്ളതെല്ലാം തേനകളും അതിന്റെ സമുദ്രമാകട്ടെ 7 സമുദ്രങ്ങളാവുകയും അത് മശിയാവുകയുമാണെന്നിരിക്കട്ടെ, ദൈവത്തിന്റെ വചനങ്ങൾ തീരുകയില്ല, അവന്റെ കെലിമാത്തുകൾ തീരുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തീരാത്ത കെലിമത്തുകളൊന്നും അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. നമുക്ക് ആവശ്യമായ ആ ഞാമത്ത്, ആ ദീനി, അത് അല്ലാഹു, ആ കെലിമത്ത് അല്ലാഹു സമ്പൂർണമാക്കി തന്നിരിക്കുന്നു നമുക്ക്. അല്ലാതെ ഈ ഭൂമിയിലുള്ളത് മുഴുവൻ അള്ളാഹുവിന്റെ കെലിമത്തുകൾ മുഴുവൻ അല്ലാഹു നമുക്ക് തരികയാണെങ്കിൽ അത് തീരുകയില്ല. അത് സമുദ്രങ്ങളൊക്കെ, സമുദ്രത്തിലെ ജലമൊക്കെ മശിയാവുകയും വൃക്ഷങ്ങളൊക്കെ പേനയാവുകയും ചെയ്താലും ദൈവത്തിന്റെ ആശയം തീരുകയില്ല, അവന്റെ കെലിമാത്തുകൾ തീരുകയില്ല എന്നല്ലാഹു വ്യക്തമാക്കുന്നു. അപ്പോൾ മുഹക്കമാത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ, അതിൽ തന്നെ വ്യക്തമാക്കുന്ന വചനങ്ങളും അതിനോട് സദൃശമായ, അതിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ആശയം മനസ്സിലാക്കാൻ പറ്റുന്ന സദൃശ വചനങ്ങളും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോ അവന്റെ പൂർണമായ, സമ്പൂർണമായ അവന്റെ ദീനിനെ നമുക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുകയാണ്. അതിനി മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അള്ളാഹു അത് ചോദിക്കുകയും ചെയ്യുന്നു. ദൈവം അവന്റെ ഒരിക്കലും തീരാത്ത വചനങ്ങൾ നമുക്ക് നൽകാതെയും അസത്യങ്ങൾ ഒരിക്കലും കൂടിക്കലരാത്ത, സമ്പൂർണമായ സത്യം ഉൾക്കൊള്ളുന്ന ഒരു വേദം നമുക്ക് നൽകുക മുഖേനയും അള്ളാഹു അവന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വർഷിച്ചിരിക്കുകയാണ്. അവന്റെ മുഴുവൻ വചനങ്ങൾ മുഴുവൻ നമുക്ക് തന്നില്ല, തന്നിട്ടാണെങ്കിൽ നമുക്ക് തീരൂല. അതുപോലെ തന്നെ അസത്യങ്ങൾ ഒരിക്കലും കൂടിക്കലരാത്ത, സമ്പൂർണമായ സത്യം മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥത്തെ അവൻ നമുക്ക് നൽകുകയും ചെയ്തു. ഇത് രണ്ട്, ഒന്ന് പൂർണ്ണമായിട്ട് നൽകിയില്ല അവന്റെ കെലിമാത്തുകൾ മുഴുവൻ, പിന്നെ നമുക്ക് ആവശ്യമായത് മുഴുവൻ അസത്യങ്ങളൊന്നും കൂടിക്കലരാതെ അതിനെ സമ്പൂർണമാക്കി തരികയും ചെയ്തു വിള്ളൽ തന്നത് സമ്പൂർണമാക്കി തന്നു. അങ്ങനെ സമ്പൂർണമാക്കി തന്ന അതിൽ അസത്യങ്ങൾ കൂടി കലരുകയില്ല. അപ്പൊ അത് തന്നെയാണ് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം. ആ ഗ്രന്ഥത്തിനൊരു തുടക്കമുണ്ട്, എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് നമുക്കറിയാം, അത് എവിടെ അവസാനിക്കുന്നു എന്നറിയാം, അതിലെ വചനങ്ങൾ എത്രയെന്നറിയാം. ഒരു വചനങ്ങൾ ഒരു സാധാരണക്കാരന് കേൾപ്പിച്ചാൽ അവന് പോയി നോക്കി പരിശോധിക്കാം അതിലുണ്ടോ എന്ന്. ഹദീസുകളുടെ അവസ്ഥ അതാണോ? ഒരു സാധാരണക്കാരന് ഈ ഹദീസിൽ നിന്ന് ഒരു സത്യം കണ്ടെത്തി അവന് ഈ ജീവിതത്തിൽ മുഅ്മിനോ മുസ്ലിമോ ആകാൻ പറ്റുമോ? സഹോദരങ്ങൾ, നബിയിൽ നിന്ന് ആര് കേട്ടു, അയാളിൽ നിന്ന് ആര് കേട്ടു, അയാളിൽ നിന്ന് ആര് കേട്ടു, അയാളിൽ നിന്ന് ആര് കേട്ടു, 250 കൊല്ലത്തിന്റെ ഇടയിൽ ആരൊക്കെ കേട്ടു, ആ ഉദ്ധരിച്ച ആളുകളിൽ ആരൊക്കെ സത്യം പറയുന്നവരുണ്ട്, ആരൊക്കെ കളവ് പറയുന്നവരുണ്ട്, ആരൊക്കെ വിശ്വസ്തരുണ്ട്, ആരൊക്കെ കപടന്മാരുണ്ട്. റസൂലിന്റെ കാലത്തന്നെ റസൂലിന് വരെ അറിയാൻ അറിയില്ല കപടന്മാരെ മുഴുവൻ. അങ്ങനെ ഇരിക്കെ 250 കൊല്ലത്തിന് ശേഷം പ്രവാചകന്റെ കൂടെ ജീവിച്ച, അതിന്റെ ഇടയിൽ ജീവിച്ച ഈ 250 കൊല്ലത്തിന്റെ ഇടയിൽ ഈ ഹദീസുകൾ ആരുടെയൊക്കെ കൈകളിലൂടെ കടന്നു വന്നുവോ, അവർക്കിടയിൽ ആരൊക്കെ കപടന്മാരും വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരുമുണ്ട് എന്ന് തിരിച്ചറിയാൻ എങ്ങനെ ബുഖാരിക്ക് കഴിയുമെന്നാണ് നമുക്ക് ചോദ്യം. അപ്പൊ അതൊക്കെ വിഷയം വേറെ. അപ്പൊ അങ്ങനത്തെ ഒരു സമ്പൂർണമായ അസത്യങ്ങൾ കൂടിക്കല്ലരാത്ത ഒരു വേദഗ്രന്ഥത്തെ ഞാൻ അവർക്ക് അവതരിപ്പിച്ചു കൊടുത്താൽ അത് മതിയാകില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നു. അവലം യക്ഫിഹിം മന്നാ അൻസൽന അലൈക കിതാബ യുത്ലാ അലൈഹിം, അവർക്ക് വായിച്ച് കേൾപ്പിക്കപ്പെടുന്ന ഒരു അൽ കിതാബ് നിന്റെ മേൽ ഞാൻ അവതരിപ്പിച്ചെന്നാൽ അവർക്ക് മതിയാകില്ലേ. ഇന്ന ഫീ ദാലികല റഹ്മത്തൻ, അതിൽ കാരുണ്യമുണ്ട്. വദിക്ര, ഒരു അനുസ്മരണവുമുണ്ട്. ലി ഖൗമി യുഅ്മിനൂൻ, വിശ്വാസികളായ ജനതക്ക്. എന്നിട്ട് നബിയോട് പറയാൻ പറയുന്നു, ഖുൽ, നബി നീ പറയുക, കഫാ മതി, ബില്ലാഹി ബൈനീ വ ബൈനക്കും, എന്റെയും നിങ്ങളുടെയും ഇടയിൽ ഷഹീദൻ, സാക്ഷിയായിക്കൊണ്ട് അള്ളാഹു മതി എന്ന് അള്ളാഹു പറയുന്നു. അപ്പോ സാക്ഷിയായിക്കൊണ്ട് അള്ളാഹു തന്നെ മതി. ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമെല്ലാം അവൻ അറിയുന്നുണ്ട്. നിത്യയിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ അവിശ്വസിക്കുകയും ചെയ്തിരുന്നവർ ആരോ അവർ തന്നെയാണ് പരാജിതർ. നീ പറയുക, നോക്കൂ, അവലംബിക്കുകയും അവർക്ക് വായിച്ച് കേൾപ്പിക്കപ്പെടുന്ന ഒരു അൽകിതാബ് നിനക്ക് ഞാൻ ഇറക്കിത്തന്നാൽ അവർക്ക് മതിയാകില്ലയോ? അതിൽ വിശ്വസിക്കുന്ന ജനതയ്ക്കുള്ള അനുസ്മരണവും കാരുണ്യവും അതിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം 29:51 പറഞ്ഞ ശേഷം 29:52 പറയുന്നു, നീ പറയുക, എന്റെയും നിങ്ങളുടെയും ഇടയ്ക്ക് ഒരു സാക്ഷിയായി ദൈവം തന്നെ മതി. ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമെല്ലാം അവൻ അറിയുന്നു. മിക്കയിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ അവിശ്വസിക്കുകയും ചെയ്തിരുന്നവരാരോ ആരോ അവർ തന്നെയാണ് പരാജിതർ. ഇനി എന്റെ സുഹൃത്തുക്കളെ, നമുക്ക് സൂചിപ്പിക്കാനുള്ളത് സിറാത്തുൽ മുസ്തഖീം ഖുർആൻ തന്നെയാണ് എന്നുള്ളത്. നമ്മൾ സിറാത്തുൽ മുസ്തഖീം ചോദിക്കുന്നുണ്ടല്ലോ ഫാത്തിഹ സൂറത്തിൽ. ഫാത്തിഹ സൂറത്തിൽ നമ്മൾ സിറാത്തുൽ മുസ്തഖീം ആവശ്യപ്പെടുന്നുണ്ട്. അടുത്തവനെ, ഒരു സ്ട്രൈറ്റ് ലൈൻ, നേർവഴി, നേരായ വഴി, ചൊവ്വായ വഴി, നേർവഴി ഞങ്ങൾക്ക് നീ നിർദ്ദേശിച്ചു തരേണമേ എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ നാം ആവശ്യപ്പെടുന്നുണ്ട്. പ്രാരംഭ അധ്യായത്തിൽ നാം നമ്മുടെ രക്ഷിതാവിനോട്, അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോ അള്ളാഹു ആവശ്യപ്പെട്ടാൽ അതിന് പരിഹാരം കാണണ്ടേ? അള്ളാഹു പരിഹാരവും കാണുന്നുണ്ട്. ഏതാണ് ആ സിറാത്തുൽ മുസ്തഖീം എന്ന് അള്ളാഹു വിശദീകരിച്ചു തരുന്നുമുണ്ട്. ആ നേർവഴി ഏതാണ്, ആ നേരായ വഴി ഏതാണ്, ചൊവ്വായ വഴി ഏതാണ്, ആ സിറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന് അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നുമുണ്ട്. അള്ളാഹു പറയുന്നു, വഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമൻ, ഇതാണ് ചൊവ്വായ നിലക്കുള്ള നിന്റെ രക്ഷിതാവിന്റെ മാർഗം. ഇത് ഏത്, 250 കൊല്ലം കഴിഞ്ഞ് ഒരാൾ വന്നിട്ട് എഴുതിയുണ്ടാക്കുന്ന ആ ഗ്രന്ഥങ്ങളിലേക്ക് ചൂണ്ടിയിട്ടല്ല ഇത് എന്ന് പറയുന്നത്. ഹാദാ, ഇത്, ഈ ഖുർആനാണ് ചൂണ്ടിയുന്നത്. ഇത് സിറാത്തു റബ്ബിക്ക, നിന്റെ രക്ഷിതാവിന്റെ മുസ്തഖീമ, നേരേത ചൊവ്വായ നേരായ നേർവഴിയാണ് സിറാത്തും സിറാത്തുൻ മുസ്തഖീമ, നേരെ നിൽക്കുന്ന സ്ട്രൈറ്റായി പോകുന്ന വഴിയാണ്. കത് ഫസ്സലായാത്തി, കാര്യങ്ങളിതാ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഖൗമി യദ്ദക്കറൂവൻ, പാഠം ഉൾക്കൊള്ളുന്ന ജനതക്ക് കാര്യപ്പോ വ്യക്തമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ചൊവ്വായ മാർഗത്തെ മാത്രമേ പിൻപറ്റൂ, പിൻപറ്റാൻ പാടുള്ളൂ എന്നും ആ ചൊവ്വായ മാർഗമാകുന്ന ഖുർആനിനെ മാത്രമേ പിൻപറ്റാൻ പാടുള്ളൂ എന്നും മറ്റൊന്നിനെ പിൻപറ്റരുത് എന്നും വിശുദ്ധ ഖുർആനിൽ 6:153 വചനത്തിൽ പറയുന്നു. ഇപ്പൊ ഞാൻ ഈ ആദാ സിറാത്തു റബ്ബിക മുസ്തഖീമെന്നുള്ളത് 126 വചനം ഇതാ അധ്യായത്തിൽ തന്നെ. ഇതേ അധ്യായത്തിൽ തന്നെ 150 വചനത്തിൽ പറയുന്നു, ഒരുപാട് 8-10 കാര്യങ്ങൾ പറഞ്ഞ ശേഷം അല്ലാഹു പറയുന്നു, ഇതാണ് എന്റെ വഴി, തീർച്ചയായും ഹാദാ ഇത് തന്നെയാണ്, സിറാത്തി എന്റെ മുസ്തഖീമൻ നേരായ വഴി, ഫത്തബിഉഹു അതിനെ നിങ്ങൾ പിൻപറ്റുക. ഖുർആനെയും ഹദീസിനെയും പിൻപറ്റാനല്ല, ഫത്തബിഉഹു ഈ സിറാത്തും മുസ്തഖീമും പിൻപറ്റുക. വലാ തത്തബിഉ സുബുല സബീലുകൾ വിവിധ വഴികൾ മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരരുത്, അതിനെ പിന്തുടർന്ന് ഫോളോ ചെയ്ത് നിങ്ങൾ പോകരുത്. പല വഴികൾ രാജ്യത്ത് കാണും, കർമ്മശാസ്ത്രത്തിന്റെ വഴി, പാരമ്പര്യത്തിന്റെ വഴി, പുതിയ പുതിയ പ്രത്യയശാസ്ത്രങ്ങളുടെ വഴി, നാട്ടുനടപ്പുകളുടെ വഴി, അങ്ങനെ ധാരാളം വഴികൾ രാജ്യത്ത് കാണും. ആ വഴികളിലൂടെ നിങ്ങൾ പോകരുത്. ഫത്തഫറക്ക, അപ്പോൾ നിങ്ങൾ അവന്റെ അൻസബീലിഹി അല്ലാഹുവിന്റെ ആ ശരിയായ നേരായ വഴിയിൽ നിന്ന് നിങ്ങൾ വിട്ടുപിരിഞ്ഞ് ഗ്രൂപ്പുകളായി മാറിപ്പോകും. ദാലിക്കും വസാക്കും ബിഹി, ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് അല്ലാഹു വസീയത്ത് ചെയ്യുന്നതിൽ അല്ലക്കും തത്തക്കുവൻ, നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ സൂക്ഷിച്ച് മുത്തക്കികളാകാൻ വേണ്ടിയാണ്, സൂക്ഷിക്കുന്നവരാകാൻ വേണ്ടിയാണ്, മുത്തക്കികളായിത്തീരാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു നിങ്ങൾക്ക് വിശദീകരിച്ചിരുന്നത്. തെറ്റിപ്പോകരുത്, സുബിലുകളിലൂടെ പോകരുത്, ഒരു സബീലിൽ കൂടി പോകുക. സിറാത്തും മുസ്തഖീമായ ആ സബീലിൽ കൂടി പോകുക, ആ വഴിയിൽ കൂടി പോകുക, ആ നേർവഴിയിൽ കൂടി പോകുക. അതിൽ ഖുർആനിലുണ്ട് ഒരു വിഷയമാണ്, വിശുദ്ധ ഖുർആനിൽ ആ വിഷയത്തെക്കുറിച്ച് മൗലികമായി എന്താണ് പറയാനുള്ളത് അന്വേഷിക്കുക, അത് വ്യക്തമായി തെളിഞ്ഞു കിട്ടി ആ വഴിയിൽ കൂടി പോവുക. അത്ഭുതകരമെന്ന് പറയട്ടെ, നമ്മുടെ സമൂഹം എന്ത് ചെയ്തു, എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞുവോ അത് ചെയ്തു, വിവിധ വഴികളിലൂടെ പോകരുത് എന്ന് പറഞ്ഞപ്പോൾ വിവിധ വഴികളിലൂടെ പോയി, പക്ഷെ അത് വിവിധ തുറുക്കുകളിലൂടെ ആയിരുന്നു മാത്രം. സബീലി എന്നല്ല, വിവിധ സബീലുകളിലൂടെ പോകരുത് എന്ന് പറഞ്ഞപ്പോൾ വിവിധ തരീക്കുകളിലൂടെ പോയി നമ്മുടെ സമൂഹം. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഏതൊരു ഹദീസിനെ കുറിച്ച് ചോദിച്ചാലും നമ്മുടെ പുരോഹിതന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ നമുക്ക് പറഞ്ഞു തരും, ഈ ഹദീസ് ഇന്ന തരീക്കിലൂടെ വന്നതാണ്, ഈ ഹദീസ് ഇന്ന തരീക്കിലൂടെ വന്നതാണ്, ഈ ഹദീസ് ഇന്ന തരീക്കിലൂടെ വന്നതാണ്, ഇന്ന വഴിയിലൂടെ വന്നതാണ്. ഇങ്ങനെ നമുക്ക് ഓരോ ഹദീസുകളും ഇന്ന വഴിയിലൂടെ, ഇന്ന വഴിയിലൂടെ, ഇന്ന വഴിയിലൂടെ എന്ന് നമുക്ക് പറഞ്ഞു തരും അവര്. അങ്ങനെ ഓരോരോ വഴികൾ നമുക്ക് അവർ പറഞ്ഞു തന്നിട്ട് പറയും, ഈ ഹദീസ് ഇന്ന വഴിയിലൂടെ, ഈ ഹദീസ് ഇന്ന വഴിയിലൂടെ. അപ്പൊ എന്തേ നമ്മുടെ സമൂഹം ചെയ്തുള്ളൂ, അള്ള സുബിലിലൂടെ പോകരുത് എന്ന് പറഞ്ഞു, പക്ഷെ നമ്മുടെ സമൂഹം തുറുക്കുകളിലൂടെ, അള്ളാഹുവിന്റെ സബീലി വിട്ട് വേറെ സബീലുകളിലൂടെ പോകരുത് എന്ന് പറഞ്ഞു, പക്ഷെ നമ്മുടെ സമൂഹം എന്ത് ചെയ്തു, അള്ളാഹുവിന്റെ തെരീക്ക് വിട്ടിട്ട് വേറെ തെരീക്കുകളിലൂടെ പോയി. പദം ഒന്ന് മാറ്റിയെന്നുള്ളൂ, അർത്ഥം ഒന്ന് തന്നെ, സബീലായാലും തെരീക്കാണെങ്കിലും വഴി വഴി തന്നെ. പക്ഷെ അതേ പദം ഉപയോഗിച്ചിട്ട് ഇനി ജനങ്ങളെ കൺഫ്യൂസ്, പിന്നെ ആശയക്കുഴപ്പത്തിലാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പദം ഒന്ന് മാറ്റി, അർത്ഥം പര്യാപ്തം തന്നെ. നിങ്ങൾ ഏത് ഹദീസിനെ കുറിച്ച് നമ്മുടെ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കൂ, ഈ ഹദീസ് ഏത് തെരീക്കിലൂടെ വന്നതാണെന്ന് പറഞ്ഞാൽ അവരതിന്റെ തെരീക്ക് പറഞ്ഞു തരും. ഇങ്ങനെ ഈ സമൂഹത്തെ വിവിധ തെരീക്കുകളിലേക്കൂടെ, വിവിധ വഴികളിലേക്ക് ഈ സമൂഹത്തെ തിരിച്ചുവിട്ടു. അതാണ് നമ്മുടെ സമൂഹം ചെയ്തത്. ഈ ഉസൂൽ ഹദീസ് നിങ്ങൾ നോക്കി, ഉസൂൽ ഹദീസിന്റെ ആളുകളോട് ചോദിച്ചു, അവർ പറഞ്ഞുതരും ഈ ഹദീസ് ഇന്ന തെരീക്കിൽ കൂടി വന്നത്. ഉസൂൽ ഹദീസ് പണ്ഡിതന്മാരെ എഴുതി വച്ചിട്ടുണ്ട്, ഈ ഹദീസിന്റെ തെരീക്കിന്നതാണ്, ഈ ഹദീസിന്റെ തെരീക്കിന്നതാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, അള്ളാഹു എന്ത് പറഞ്ഞോ, ചെയ്യരുതെന്ന് പറഞ്ഞോ അത് ചെയ്യാം, ചെയ്യണമെന്ന് പറഞ്ഞോ അത് ചെയ്യാതിരിക്കാം, അത് എന്തോ അറിയില്ല എന്ന് നമ്മുടെ സമൂഹത്തിന് അങ്ങനെയൊരു ശീലം വന്നുപോയി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കുക, ദൈവത്തിന്റെ ഈ വേദത്തെ, അവന്റെ ഈ വിശുദ്ധ കലാമിനെ, വിശുദ്ധ ഗ്രന്ഥത്തെ, അൽ കിതാബിനെ, അൽ ഖുർആനിനെ നമ്മൾ ഇനിയെങ്കിലും വിശ്വാസത്തിൽ എടുക്കുക. വിശ്വസിക്കാൻ തന്നെ ഇത് മുഹമ്മദ് നബിക്ക് ഇറങ്ങി അള്ളാഹുവിന്റെ ഗ്രന്ഥാണ് ഖുർആൻ വിശ്വസിച്ച് നടക്കല്ല. അതൊക്കെ ഒരു യുക്തിവാദിനോട് ചോദിച്ചാലും പറഞ്ഞു തരും മുഹമ്മദിന് ഇറങ്ങിയ ഖുർആൻ ഏതാണോ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അവർ ഖുർആനാണെന്ന് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ ഖുർആൻ വേദം ഏതാന്ന് ചോദിച്ചാൽ അത് ഖുർആനാണെന്ന് പറയിപ്പിക്കലല്ല ഖുർആനിലുള്ള വിശ്വാസം. ഒരു വസ്തുവിനെ വിശ്വാസത്തിലെടുക്കുക എന്ന് പറഞ്ഞാൽ ആ വസ്തു എന്റെ ജീവിതത്തിൽ എനിക്ക് സംരക്ഷണം നൽകുന്നതാണ്, എനിക്ക് വിജയം നൽകാൻ പര്യാപ്തമായതാണ്, എന്റെ ജീവിതത്തെ വിജയിപ്പിക്കാൻ പരിപൂർണമായിട്ടും ഉതകുന്നതാണ് ഈ വസ്തു എന്ന് അതിനെ വിശ്വാസത്തിലെടുക്കണം. അല്ലാതെ ഖുർആൻ അള്ളാഹുവിൽ നിന്നിറങ്ങി മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് വെറുതെ വിശ്വസിക്കാനിട്ട് അതിനെ അങ്ങനെ ഒരു വിശ്വാസത്തിൽ അങ്ങനെ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ വേറെ ഗ്രന്ഥങ്ങളുടെയും വേറെ ആളുകൾ നിർമ്മിച്ച ആളുകൾ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങളുടെയും പിറകെ പോവുകയും ചെയ്യാം. ഇത് ഖുർആനിലുള്ള വിശ്വാസമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഭിന്നതയുണ്ടാക്കുന്നവരെ കുറിച്ച് താക്കീത് ചെയ്തുകൊണ്ട് മറ്റൊരു വചനം കൂടി അള്ളാഹു പറയുന്നു. ഭിന്നിപ്പിക്കുന്ന അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് ആളുകളെ ഭിന്നിപ്പിക്കുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ പോകരുത്, അവരിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയാൻ അള്ളാഹു പ്രേരിപ്പിക്കുന്ന ഒരു വചനം കൂടി. ഇന്നല്ലദീന ഫറഖു ദീനഹും, തങ്ങളുടെ മതത്തെ ഭിന്നിപ്പിച്ചവർ, ഫിർഖത്ത് ഗ്രൂപ്പുകളാക്കിയ ആളുകൾ. നാട്ടിലെ എത്ര ഗ്രൂപ്പാണെന്ന് നമ്മൾ പറയുന്നില്ല. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിനെ കാഫിറാക്കുന്നു, നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നു, അവരെ നരകത്തിന്റെ അവകാശികളാക്കുന്നു, മുശ്രിക്കാക്കുന്നു, കാഫിറാക്കുന്നു. നമ്മൾ പൈനൊന്നുമില്ലേ? ആരെയും മുശ്രിക്കാക്കാനില്ല, കാഫിറാക്കാനില്ല, നരകത്തിൽ കാക്കാനില്ല, സ്വർഗത്തിൽ കാക്കാനില്ല. അത് മുഹമ്മദ് നബിക്ക് വരെ അവകാശമില്ലാന്ന, മുഹമ്മദ് നബിക്ക് അവകാശമില്ലാത്ത ഒന്ന് വളരെ നിസ്സാരന്മാരായ നമ്മളെ സംബന്ധിച്ച് പിന്നെ അതിന് അവകാശമുണ്ടോ? പക്ഷെ മുഹമ്മദ് നബിയേക്കാൾ വലിയ മഹാന്മാരായ ആളുകൾ നമ്മുടെ നാട്ടിൽ കൂടി നടക്കുന്നുണ്ട്. ആളുകളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ജീവിച്ച് മുശ്രിക്കും കാഫിറും ഒക്കെ ആക്കി ജീവിതം വെച്ച് ഈ സമൂഹത്തെ ഓരോ അറകളാക്കി ഒരു തുള്ളി വെള്ളം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ കഴിയാതെ ഭിന്നിപ്പിച്ച്, മതങ്ങളെ ഭിന്നിപ്പിച്ച്, സ്വജനത്തിന്റെ പക്ഷക്കാരനാണെന്ന് പറഞ്ഞ് പല ജനങ്ങളെ ശത്രുവാക്കിക്കൊണ്ട്, പല ജനങ്ങളെ മുഴുവൻ ശത്രുവായി കാണാൻ പഠിപ്പിച്ചുകൊണ്ട്, അതങ്ങനെ വിവിധ മതങ്ങൾ ശത്രുക്കൾ, ഒരേ മതത്തിൽ തന്നെ വിവിധ ഗ്രൂപ്പുകാർ ശത്രുക്കൾ. ഞാൻ ചോദിച്ചു, മുസ്ലിമായ പോരെ? ഏയ്, മുസ്ലിമായ പോരെ, ഞങ്ങളെ ഗ്രൂപ്പിലായാലേ വിജയം കിട്ടുള്ളൂ, ഞങ്ങളെ ഗ്രൂപ്പിൽ പെട്ടാലേ വിജയം കിട്ടുള്ളൂ, വേറെ രക്ഷല്ല. മതമ്പും കാലും വെള്ളമായിട്ടില്ലെങ്കിൽ വൈലെന്ന് നിറകാം ഹദീസ്. അത് വിശ്വസിച്ചേ പറ്റൂ. വൈലില്ലെങ്കിൽ ആക്കാവും, മതമ്പും കാലും വെള്ളമായിട്ടില്ലെങ്കിൽ നിറകാം. അത് എങ്ങനത്തെ നിറകും? വൈലെന്ന നിറകം നമ്മളെ വ്യാഖ്യാനിച്ചു. വൈലെന്ന നിറകം ഏറ്റവും മോശപ്പെട്ട നിറകം, നിറകത്തിലൊരു ഭാഗമാണ്, ഏറ്റവും ശിക്ഷ കൂടുതലുള്ള ഭാഗം. അപ്പൊ ഇങ്ങനെ ഇവർ പറയുന്നത് മുഴുവൻ വിശ്വസിച്ച് അവരുടെ ഗ്രൂപ്പിൽ തന്നെയാകണം. ഒരു അഹ്ലുസുന്നത്ത് വിഭാഗത്തിൽ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റി പറയുന്നില്ല. ഒരു ഉദാഹരണത്തിന്, ഒരു വിഭാഗത്തോട് ചെന്നിട്ട് പറയാം, ഞങ്ങള് ആ മുസ്ലിങ്ങളായ ആ ഗ്രൂപ്പിൽ പോയാൽ ഞങ്ങൾക്ക് മോശമുണ്ടോ? ഇല്ലേ, ഇല്ലാന്നാ പറയാം. ഒരേ സംഘടന, ഇനിയിപ്പോ സുന്നി ശിയ രണ്ട് സംഘടന ലോകമാണ്, ഈ സുന്നി തന്നെ വിവിധ സംഘടനകളാണ് കേരളത്തിലുള്ളത്. അതിലേതെങ്കിലും ഒരു സംഘടന, മൂന്നാല് സംഘടനകൾ ഉണ്ട്, അതിലേതെങ്കിലും ഒരു സംഘടനക്കാരോട് ചോദിക്കുക, നമ്മളിപ്പോ ഈ സംഘടന, ഇപ്പോ സുന്നിയാണെങ്കിൽ സുന്നി, മുജാഹിദാണെങ്കിൽ മുജാഹിദ്, ജമാഅത്താണെങ്കിൽ ജമാഅത്ത്, ഈ ഗ്രൂപ്പിൽ പെട്ടാൽ മതി, മുജാഹിദ് ആയാൽ മതി എന്ന് ചോദിച്ചാൽ പറ്റൂല. അതും പോരാ, സുന്നി ആയാൽ പറ്റൂ, ഏയ് അത് പറ്റൂല, സുന്നിയായാൽ പോരാ, സുന്നികളിൽ ഞങ്ങളുടെ ഗ്രൂപ്പ്. ഇങ്ങനെ ഞങ്ങൾ പറയുന്ന ഗ്രൂപ്പ് വിഭാഗത്തിലെ, ഞങ്ങൾ പറയുന്ന ഗ്രൂപ്പിൽ പെട്ടെങ്കിലേ നിങ്ങൾക്ക് മോക്ഷമുള്ളൂ, സ്വർഗമുള്ളൂ എന്നാണ് ഇന്ന് വാദിക്കുന്നത്. അതെന്തോ ആകട്ടെ. എന്നാ അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ഫറഖു ദീനഹും, തങ്ങളുടെ മതത്തെ ഗ്രൂപ്പുകളാക്കിയ ആളുകൾ, വഖാനു ഷിയ എന്നങ്ങനെ അവർ കക്ഷികളായി തീരുകയും, ഏതാ ലത്ത മിൻഹും, നീ അവരിൽ, ഫീഷയിൻ, ഒന്നിലും നീ അവരിയില്ല. നബിയോടാ പറയുന്നത്, നമ്മളോടല്ല. ഇന്നമാ അംറുഹും ഇലല്ലാഹി, അവരുടെ പ്രശ്നങ്ങൾ നീ ദൈവത്തിലേക്ക് വിടുക, സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ, പിന്നീട് അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് അവർക്ക് അറിയിക്കപ്പെടുന്നതാണ്. അവരെ നീ വിട്ട്, നീ അവരിലില്ല. അവരുടെ പ്രശ്നം ദൈവത്തിലേക്ക് അള്ളാഹുവിലേക്ക് നീ തീർപ്പിനു വേണ്ടി വിടുക. നബിയോടാ പറയുന്നത്, അങ്ങനെ ബിന്നിക്കൊരു നാട്ടിലുണ്ടെങ്കിൽ അവരെ നരകത്തിന്റെ അവകാശികളോ സ്വർഗത്തിന്റെ അവകാശികളോ ഒന്നും ആക്കേണ്ട, അവരുടെ തീർപ്പ് നീ ദൈവത്തിലേക്ക് വിടുക. ഈ സന്ദേശം വരുന്നതിന് മുമ്പ് ആളുടെ ആളുകളെ കുറിച്ച് വരെ പ്രവാചകന്മാരോട് അവിടുത്തെ ജനങ്ങൾ ചോദിച്ചിരുന്നു. മാ ബാലുൽ ഖുർആനിലൂല. അപ്പൊ പൂർവീക ജനങ്ങളുടെ അവസ്ഥയ്ക്കെന്താ നിങ്ങൾ ഈ പറയണതാ ശരിയെങ്കിൽ? ആ പ്രവാചകന്മാർ അവരെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. മുസാ നബി പറഞ്ഞത് അവരെ കുറിച്ചുള്ള അറിവ് എന്റെ രക്ഷിതാവിന്റെ രക്ഷിതാവിന്റെ അടുത്തുണ്ട്. അവന് പിഴക്കുകയോ മറക്കുകയോ ഇല്ല, ഒഴിഞ്ഞു മാറും. നരകത്തിന്റെ ആളുകളെന്നോ സ്വർഗത്തിന്റെ ആളുകളെന്നോ മൂസാ നബി തീർപ്പ് കൽപ്പിച്ച് പറഞ്ഞില്ല, അള്ള പറയാൻ പറഞ്ഞത് പറഞ്ഞു. അവരെ കുറിച്ചൊക്കെ അറിവ് എനിക്കല്ല, എന്റെ രക്ഷിതാവിന്റെ അടുക്കലുണ്ട്. ആ രക്ഷിതാവിന് പിഴക്കുകയോ തെറ്റുകയോ ഇല്ല. നമുക്ക് എത്ര മാന്യമായ മറുപടി. മുഹമ്മദ് നബിയുടെ കാലത്തും വന്നു തിൽക്ക ഉമ്മത്തിൻ കത ഖലത്ത്, അവരൊക്കെ കഴിഞ്ഞ സമൂഹങ്ങളാണ്. ലഹാമാ കസബത്ത്, അവർ അധ്വാനിച്ചതിന്റെ ഫലം അവർക്ക് കിട്ടി. ലഘുമ കസബത്തും, നിങ്ങൾക്ക് നിങ്ങൾ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും നിങ്ങൾ സകള് പരിശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. നോക്കൂ, ഒന്നും പറഞ്ഞില്ല. അവർ കാഫിറാണെന്ന് നരകത്തിൽ വന്നു. ഇവിടെ അതാ പറയുന്നത്, ഭിന്നിച്ച ആളുകൾ ഉണ്ട്, പക്ഷെ നീ അവരിൽ ഇല്ല, അവരിൽ ഒന്നിലും നീ ഇല്ല. അവരുടെ പ്രശ്നം നീ ദൈവത്തിലേക്ക് വിടുക. അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അവർക്ക് അറിയിക്കപ്പെടുകയും തന്നെ ചെയ്യും. അപ്പോൾ അതാണ് ഗ്രൂപ്പുകളാക്കി പിരിഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബി ഇല്ല. മാത്രമല്ല, മുഹമ്മദ് നബി ഒഴിഞ്ഞു മാറും. ഏതൊരു ദൈവിക ദൂതനും ഒഴിഞ്ഞു മാറും. അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഖാല റസൂലു, അല്ലാഹുവിന്റെ ദൂതൻ പറഞ്ഞു, യാ റബ്ബി ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. രക്ഷിതാവേ, എന്റെ ജനത ഈ ഖുർആനിനെ നിരസിച്ചു കളഞ്ഞു, നിരാകരിച്ചു കളഞ്ഞു. അതാണ് മുഹമ്മദ് നബി ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഈ ഖുർആനിനെ തള്ളിക്കളഞ്ഞ അതിൽ നിന്ന് മുഹമ്മദ് നബി പറയുന്നത്, എന്റെ ജനത, എന്റെ രക്ഷിതാവേ, എന്റെ ഈ ജനത ഈ ഖുർആനിനെ നിരസിച്ചു കളയുകയും ചെയ്തുവല്ലോ എന്നാണ് പറയുന്നത്. അപ്പോ അവരെ പിഴപ്പിക്കാൻ വേണ്ടി പിശാജ് അള്ളാഹുവിന്റെ ഈ സിറാത്തുൽ മുസ്തഖീം ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തന്നു, അത് ഖുർആനാണെന്ന് പറഞ്ഞു തന്നു, ഹാദാന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പറഞ്ഞു തന്നു. 126 153 8 കാര്യങ്ങൾ പറഞ്ഞ ശേഷം പറഞ്ഞു, ഇതാണ് ഇതിലെ എന്റെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞു. എന്നിട്ടാണ് അള്ളാഹു പറയുകയാണ്, ഈ സിറാത്തുൽ മുസ്തഖീമിൽ ആരിയിരിക്കും? പിശാചിരിക്കുക തന്നെ ചെയ്യും. എന്തിന്? മനുഷ്യരെ പിഴപ്പിക്കാൻ. ശൈത്താൻ അവിടെ വന്നിരിക്കും. ശൈത്താൻ ആരൊക്കെയാണെന്നൊന്നും ഞാൻ പറയണില്ല, അതൊക്കെ നിങ്ങൾ ബുദ്ധിയുള്ള ആളുകൾ തീരുമാനിക്കുക. ദൈവത്തിന്റെ വഴിയിൽ നിന്ന് ആളുകളെ, അള്ളാഹുവിന്റെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ആളുകളെ തെറ്റിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അത് പിശാച് പറഞ്ഞിട്ടുണ്ട്. കാല ഫതിമ അഗവൈത്തനി ലഹും സിറാത്തക്കൽ മുസ്തഖീം. കാല ഫതിമ അഗവൈത്തനി, അവൻ പറഞ്ഞു, നീ എന്നെ വഴിതെറ്റുകാരനാക്കിയതുകൊണ്ട് ലഅഖുദന്ന ലഹും, ഞാൻ അവർക്ക് വേണ്ടി ഇരിക്കുക തന്നെ ചെയ്യും. സിറാത്തക്ക, നിന്റെ വഴിയിൽ, അൽ മുസ്തഖീം, നേരായ നേർവഴിയിൽ ഞാൻ അവർക്ക് വേണ്ടിയിരിക്കും. അപ്പം മനുഷ്യനിൽ ഈ ചിന്ത, ദൈവികമായി ഈ വഴിയിൽ നിന്ന് മാറി മറ്റു വഴികളിലേക്ക് മനുഷ്യനെ തിരിക്കാനുള്ള ഈ പൈശാചികമായ ചിന്ത ഒരു മനുഷ്യനിലും കുടിയിരിക്കും. ആ ചിന്തയിൽ നിന്ന് അവൻ മുക്തനായിക്കൊണ്ട് ഈ ദൈവികമായ വഴിയിലേക്ക് അവൻ തിരിച്ചു വന്നാൽ അവൻ ഈ ഭൗതിക ലോകത്ത് തന്നെ ഒരു സമാധാനപൂർണമായ ഒരു ജീവിതം, ആരോടും പ്രത്യേകിച്ച് ദേഷ്യമില്ലാത്ത, പകയില്ലാത്ത, ശത്രുതയില്ലാത്ത, മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ഈ പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്നതോടുകൂടി അവന്റെ ഹൃദയം വിശാലമായി തീർന്നുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടിലേക്ക് മനുഷ്യൻ വരും. അതല്ലെങ്കിൽ കുടുസായ, വളരെ സങ്കീർണമായ പകയുടെയും വിദ്വേഷത്തിന്റെയും ശത്രുതയുടെയും ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു കുടില മനസ്സിന്റെ ഉടമയായി ആ മനുഷ്യൻ മാറുകയും ചെയ്യുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിൽ നാം ചോദിച്ചു അല്ലാഹുവിനോട് സൂറത്തുൽ ഫാത്തിഹയിൽ. ആ സിറാത്തുൽ മുസ്തഖീം ആറാം അധ്യായമായ അൻആമിൽ പറഞ്ഞു തന്നു ഏതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞു തന്നു. ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ, ആ നേർവഴിയിലൂടെ പോകാൻ എന്റെ സഹോദരങ്ങൾ തയ്യാറാകണം, ചിന്തിക്കണം. അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ആ വഴിയിലൂടെ പോകണമെന്ന് മാത്രമാണ് എന്റെ സഹോദരങ്ങളോട് ഈ വിഷയവുമായി എനിക്ക് പറയാനുള്ളത്, സൂചിപ്പിക്കാനുള്ളത്. അതിന് നാം പരിശ്രമിക്കണം എന്നാണ് മറ്റൊന്നായിട്ട് എന്ന് പറയാനുള്ളത്. അങ്ങനെ മനസ്സിലാക്കുകയും ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിന്റെ സ്ഥാപനത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഇൻഷാ അള്ളാ കേൾപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഭാഗം കൂടി ഒന്ന് നോക്കാം.